വയനാടൻ വനാന്തരത്തിലെ ഒരു കാട്ടുപാതയിലൂടെ ഒരു വെള്ളക്കുതിര പാഞ്ഞു വരുന്നു. ആ കുതിരപ്പുറത്ത് തന്റെ ഇടക്കാരനായ ഒരു യുവ കോമളൻ. ചരിച്ചു കിട്ടിയ കുടുമയും ധീരമായ മുഖഭാവവും അരപ്പട്ടയിൽ മിന്നിത്തിളങ്ങുന്ന ഒരു ഇടവാളും. അഗ്നിശലാഖ പോലെ പാഞ്ഞു വരുന്ന ആ യുവാവിനെ അകലെ നിന്നാരും വിളിക്കുന്നു.
ഓയ് തമ്പുരാൻ, ഇളമുറ തമ്പുരാൻ, അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ.
കുതിച്ചുപായും കുതിരക വഴിയിൽ കുറച്ചു നിമിഷം നിർത്തി, കുതിച്ചുപായും കുതിരക വഴിയിൽ കുറച്ചു നിമിഷം നിർത്തി. തിരിഞ്ഞു ചുറ്റും കണ്ണോടിച്ചു കേരള രാജകുമാരൻ, തിരിഞ്ഞു ചുറ്റും കണ്ണോടിച്ചു കേരള രാജകുമാരൻ. പൊരാളനക്കവും എങ്ങും കണ്ടിയിലിരുണ്ട കാനന ഭൂവിൽ, പൊരാളനക്കവും എങ്ങും കണ്ടിയിലിരുണ്ട കാനന ഭൂവിൽ. വിദൂര വീഥിയിൽ നിന്ന് മുറക്കന വിളിച്ച താരാണ, വിദൂര വീഥിയിൽ നിന്ന് മുറക്കന വിളിച്ച താരാണ. പാഞ്ഞു വന്ന ആ രാജകുമാരൻ ഒരു നിമിഷം തന്റെ കുതിരയെ അവിടെ നിർത്തി. അദ്ദേഹം ചുറ്റും കണ്ണോടിച്ചു. ഇല്ല, ആരെയും കാണാനില്ല. ആരാണ്? ആരെങ്കിലും ശത്രുക്കളാണോ?
പടവാളൂരിയെടുത്തു ചുഴറ്റി പറഞ്ഞു രാജകുമാരൻ, പടവാളൂരിയെടുത്തു ചുഴറ്റി പറഞ്ഞു രാജകുമാരൻ. പൊളിച്ചു നിൽക്കാതെ ഇവിടേക്കെത്തുക വിളിച്ചതാരായാലും, പൊളിച്ചു നിൽക്കാതെ ഇവിടേക്കെത്തുക വിളിച്ചതാരായാലും.
ആരാണ്, ആരാണ് നമ്മെ വിളിച്ചത്? ആരായാലും മുന്നോട്ട് കടന്നു വരൂ.
ശരം വലിച്ചു തൊടുത്തതുപോല ശബ്ദം മുഖരിതമായി, ശരം വലിച്ചു തൊടുത്തതുപോല ശബ്ദം മുഖരിതമായി. വിദൂരഗാനന ഗുഹാമുഖങ്ങളിൽ അതിന്റെ മാറ്റൊലി കൊണ്ട്, വിദൂരഗാനന ഗുഹാമുഖങ്ങളിൽ അതിന്റെ മാറ്റൊലി കൊണ്ട്.
ഇളമുറത്തമ്പുരാന്റെ ധീരമായ ആ ശബ്ദം ആ വനഗഹുരങ്ങളിൽ മാറ്റൊലി കൊണ്ട്. നിമിഷങ്ങൾ കഴിഞ്ഞില്ല, രണ്ടു മൂന്ന് പേര് മുന്നോട്ട് വന്നു. പാൻറ്റും കോട്ടും ഹാറ്റും ടൈയും ധരിച്ച ഒരു സായിപ്പ്, കൂടെ രണ്ട് ഇന്ത്യൻ സഹായികളും.
നമസ്കാരം ഇളമുറ തമ്പുരാൻ, നാം നിങ്ങളുടെ ശത്രുവല്ല, നാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മലബാറിലെ പ്രതിപുരുഷൻ. താങ്കളുമായി കമ്പനി ഒരു ഉടമ്പടി ആഗ്രഹിക്കുന്നു.
ഇളമുറ തമ്പുരാൻ തന്റെ വാൾ ഉറയിട്ടു കുതിരപ്പുറത്തു നിന്ന് ചാടിയിറങ്ങി കമ്പനി പ്രതിപുരുഷനെ അഭിവാദ്യം ചെയ്തു. ആരാണ് ഈ യുവകോമളൻ? ആരാണ് ഈ തന്റെ ഇടക്കാരനായ ഇളമുറ തമ്പുരാൻ? സുഹൃത്തുക്കളെ, വൈദേശിക ആധിപത്യത്തിനെതിരെ ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിനായി ആത്മാഭിമാനത്തോടെ അവസാന നിമിഷം വരെ ധർമ്മസമരം നടത്തിയ ധീരനായ ഒരു പടനായകന്റെ ആവേശോജ്ജലമായ ജീവചരിത്രം, കിട്ടാവുന്ന ചരിത്ര സത്യങ്ങളുടെ സഹായത്തോടെ ഞാൻ കഥാപ്രസംഗ വിഷയമാക്കുന്നു. കേരള സിംഹം പഴശ്ശിരാജ. ഇന്നത്തെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളുടെ പല ഭാഗങ്ങളും ചേർന്നതായിരുന്നു അന്നത്തെ കോട്ടയം രാജ്യം. കോട്ടയം രാജ്യത്തിന്റെ ആധിപത്യം അന്ന് പഴശ്ശി രാജവംശത്തിനായിരുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ രാജവംശത്തിന്. പരശുരാമ പ്രതിഷ്ഠിതമെന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലെ 64 കളരികളിലൊന്നായ മുഴുക്കുന്ന് കളരിയാണ് കോട്ടയം രാജവംശത്തിന്റെ കളരിത്തറ. മുഴുക്കുന്നിലെ പോർക്കലി ഭഗവതിയാണ് ഈ രാജവംശത്തിന്റെ ഭരദേവത. ഏതാണ്ട് 17 നൂറ്റാണ്ടിന്റെ മധ്യകാലം മുതൽ മലബാറിൽ വിദേശികളുടെ വ്യാപാര വാണിജ്യ മത്സരങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കുരുമുളകും ഏലവും ചുക്കും ചന്ദനവും വിളയുന്ന ഈ നല്ല നാട്ടിലേക്ക് വ്യാപാരക്കണ്ണുമായി പോർച്ചുഗീസുകാരും ഡച്ചുകാരും പിന്നെ ഇംഗ്ലീഷുകാരും കടന്നു കയറി.
കടലിനും മലകൾക്കും അകലെ നിന്ന വെള്ളക്കഴുകന്മാർ ചിറകടിച്ചെത്തി, കടലിനും മലകൾക്കും അകലെ നിന്ന വെള്ള കഴുകന്മാർ ചിറകടിച്ചെത്തി. കുരുമുളകേലവും വിളയുന്ന മരതക കുടനീർത്തും നാട്ടിലേക്കെത്തി, കുരുമുളകേലവും വിളയുന്ന മരതക കുടനീർത്തും നാട്ടിലേക്കെത്തി. വറ്റാത്ത വേർപ്പുമായി വിഭവങ്ങൾ നെയ്യും കൃഷിക്കാർ തൻ നാട്ടിൽ, മെയ്യാകെ വറ്റാത്ത വേർപ്പുമായി വിഭവങ്ങൾ നെയ്യും കൃഷിക്കാർ തൻ നാട്ടിൽ. കഴുകന്മാരോളി കണ്ണിട്ടോളി കണ്ണിട്ടങ്ങനെ കടലുകൾ കകല നിന്നെത്തി. കഴുകന്മാരോളി കണ്ണിട്ടോളി കണ്ണിട്ടങ്ങനെ കടലുകൾ കകല നിന്നെത്തി.
വ്യാപാരക്കണ്ണും അധികാരക്കൊതിയുമായി നിൽക്കുന്ന ഈ വിദേശികളെയും ഇവിടുത്തെ ദുർബലന്മാരായ നാട്ടുരാജാക്കന്മാരെയും എതിർത്തുകൊണ്ട് അപ്പോഴേക്കും അതാ മറ്റൊരു പരാക്രമി മലബാറിലേക്ക് കടന്നു വന്നു. മൈസൂർ ഭരണാധികാരിയായ ഹൈദർ അലി ഖാൻ 1766 കൊടുങ്കാറ്റ് പോലെ ആഞ്ഞെടുത്ത മൈസൂർ പടയ്ക്ക് മുമ്പിൽ മലബാറിലെ നാട്ടുരാജാക്കന്മാരെല്ലാം പരാജയപ്പെട്ടു. രാജ്യവും സിംഹാസനവും നഷ്ടപ്പെട്ട പലരും ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. പഴശ്ശി രാജകുടുംബത്തിന് തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് അവരെല്ലാം തിരുവനന്തപുരത്ത് അഭയം പ്രാപിച്ചു. പക്ഷേ കോട്ടയത്തെ പഴശ്ശി രാജവംശത്തിലെ ഒരു ഇളമുറ തമ്പുരാൻ, കൗമാരം വിട്ടുമാറാത്ത ഒരു തൻ്റെടക്കാരൻ മാത്രം നാടുവിട്ടില്ല. പടിഞ്ഞാറ് പഴശ്ശി ഗോപുലകത്തെ കേരളവർമ്മ. രാജ്യമില്ല, കൊട്ടാരമില്ല, അധികാരമില്ല. പക്ഷേ കോട്ടയം രാജ്യത്തെ വനാന്തരങ്ങളിൽ ഒളിച്ചിരുന്നു കൊണ്ട് അദ്ദേഹം ജനങ്ങളെ സംഘടിപ്പിക്കുന്നു, കലാപങ്ങൾ സൃഷ്ടിക്കുന്നു, ശക്തമായ ഒരു സൈന്യത്തെ സജ്ജീകരിച്ചുകൊണ്ട് മൈസൂർ പടയ്ക്കെതിരെ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നു.
പഴശ്ശി പഴശ്ശി വീര കേരള സിംഹം, പഴശ്ശി പഴശ്ശി വീര കേരള സിംഹം.
ശക്തമായൊരു സൈന്യം സ്വന്തമായുള്ള പഴശ്ശി തമ്പുരാനെ തേടി ബ്രിട്ടീഷ് കമ്പനി മേധാവി വന്നിരിക്കുകയാണ്. ഹൈദർഖാന്റെ മൈസൂർ പടയെ ഒറ്റയ്ക്ക് നേരിടാൻ ശക്തിയില്ലാത്ത ബ്രിട്ടീഷ് കമ്പനി ഈ ഇളമുറ തമ്പുരാന്റെ സഹായം അഭ്യർത്ഥിച്ചു വന്നിരിക്കുകയാണ്.
ഏ തമ്പുരാൻ, പഴശ്ശി തമ്പുരാൻ, മൈസൂർ പടയെ തുരത്താൻ നിങ്ങൾ കമ്പനിയെ സഹായിക്കണം. നിങ്ങളുടെ ശക്തമായ പട്ടാളത്തെ കമ്പനിക്ക് തരണം. നമുക്കൊന്നിച്ച് മൈസൂർ പടയെ തോൽപ്പിക്കാം എന്ന് പറയുന്നു.
സായിപ്പേ, എന്റെ നാടിനെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് സഹായം നൽകാനും സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്.
പക്ഷേ എന്റെ സംശയം മറ്റൊന്നാണ്. ഈ നാട്ടിൽ വെറും കച്ചവടക്കാരായി വന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് ഇതിലൊക്കെ ഇത്ര താല്പര്യം?
ഏ തമ്പുരാൻ, ഈ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ കമ്പനി ആഗ്രഹിക്കുന്നു. സമാധാനമുണ്ടായാലല്ലേ വ്യാപാരം നടക്കൂ.
കമ്പനിയുടെ പണ്ടകശാലകളും വ്യാപാര കേന്ദ്രങ്ങളും സംരക്ഷിക്കപ്പെടണം. മൈസൂർ കമ്പനിയുടെ ശത്രുവാണ്.
സായിപ്പേ, വ്യാപാര താല്പര്യങ്ങൾക്കപ്പുറം കമ്പനിക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം.
എങ്കിലും മൈസൂർ പടയെ തുരത്താൻ നിങ്ങളുമായി ഞാൻ സഖ്യം ചെയ്യുന്നു. പഴശ്ശിപ്പടയും കമ്പനിയും ഒത്തുചേർന്നപ്പോ മൈസൂർ സൈന്യത്തെ പല ഭാഗങ്ങളിലും ചെറുത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞു. ഹൈദർഖാന്റെ മരണശേഷം പിന്നീട് ടിപ്പു സുൽത്താൻ മലബാർ പിടിച്ചെടുത്തെങ്കിലും അധികകാലം ഭരിക്കാനായില്ല. 2500 നായർ പടയാളികളുമായി ചെന്ന് ടിപ്പുവിന്റെ കുറ്റിയാടിക്കോട്ട പഴശ്ശി തമ്പുരാൻ പിടിച്ചെടുത്തു. അവരുടെ ആയുധങ്ങളെല്ലാം സ്വന്തമാക്കി. 1790 അങ്ങനെ കോട്ടയം രാജ്യത്തിന്റെ ഭരണം പഴശ്ശി തമ്പുരാൻ ഏറ്റെടുത്തു. പക്ഷേ നീണ്ടുനിന്ന യുദ്ധങ്ങളാൽ രാജ്യമാകെ തകർന്നിരുന്നു. വിദേശികളും സ്വദേശികളും നാടിന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ചിരുന്നു. വിളനാശത്താലും കടുത്ത കരമ്പിരിവിനാലും നാടിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയാകെ താറുമാറായിരുന്നു. ജീവിതഭാരത്താൽ നട്ടില് തകർന്നുപോയ കർഷകർ പലരും കൃഷി ഉപേക്ഷിച്ചു, പലരും നാടുവിട്ടുപോയി.
യുദ്ധം ഭീകര യുദ്ധം, വിനാശവിത്തുകൾ പാകിയ യുദ്ധം, യുദ്ധം ഭീകര യുദ്ധം, വിനാശവിത്തുകൾ പാകിയ യുദ്ധം. ശക്തനശക്തനെ കൊള്ളയടിക്കുന്ന രക്തമലീമസയുദ്ധം, ശക്തനശക്തനെ കൊള്ളയടിക്കുന്ന രക്തമലീമസയുദ്ധം. യുദ്ധം ഭീകര യുദ്ധം, വിനാശവിത്തുകൾ പാകിയ യുദ്ധം.
ആകെ തകർന്നു കിടന്ന കോട്ടയം നാട്ടിൽ അധികാരമേറ്റ തമ്പുരാൻ നാട്ടിലെ കൃഷിക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി. ഹേ മലനാട്ടിലെ പ്രിയപ്പെട്ട കർഷകരെ, സ്നേഹിതരെ, നിങ്ങളുടെ അന്യാധീനപ്പെട്ട പോയ ഭൂമികളെല്ലാം നാം ഇതാ തിരിച്ചു നേടിത്തരുന്നു. ഈ ഭൂമികളെല്ലാം ഇന്നു മുതൽ നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് കൃഷിയിറക്കാൻ വിത്തും ധാന്യങ്ങളും പണവും കന്നുകാലികളെയും നാം ഇതാ തരുന്നു. ഈ നാടിന്റെ സൗഭാഗ്യങ്ങൾ നിങ്ങളാണ്. ഈ മണ്ണിനെ പൊന്നാക്കുന്നവർ നിങ്ങളാണ്.
ഇവിടുത്തെ വയലും വരമ്പുകളും, ഇവിടുത്തെ കായ്കനി തോപ്പുകളും, കൃഷി മേഖലകളിൽ ജീവരക്തം പശയിട്ടു നൽകിയ കർഷകരെ,
അഭിമാനപൂർവം സ്മരിച്ചിടുന്നു. അഭിവാദനങ്ങളോടെന്നുമെന്നും അഭിവാദനങ്ങളോടെന്നുമെന്നും അഭിവാദനങ്ങളോടെന്നുമെന്നും.
പഴശ്ശി തമ്പുരാന്റെ ഭരണത്തിൻ കീഴിൽ കോട്ടയം രാജ്യം വീണ്ടും അഭിവൃദ്ധി പ്രാപിച്ചു. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എങ്ങും നടമാടി. ക്രമസമാധാന നില ഭദ്രമായി. കോട്ടയം രാജ്യത്തിലെവിടെയും ശാന്തിയും സമാധാനവും സന്തോഷവും കളിയാടി. പക്ഷേ ടിപ്പുവും വെള്ളക്കാരും തമ്മിലുള്ള പോരാട്ടം അവസാനിച്ചിരുന്നില്ല. മലബാറിൽ പല സ്ഥലത്തും അവരെ ഏറ്റുമുട്ടി. ഒടുവിൽ 1792 ശ്രീരംഗപട്ടണത്തിൽ വെച്ച് ഇംഗ്ലീഷ് കമ്പനിയും ടിപ്പുവും തമ്മിൽ സമാധാന സന്ധി ഒപ്പുവെച്ചു. സന്ധി വ്യവസ്ഥ പ്രകാരം തന്റെ കൈവശം വരുന്ന മലബാർ ടിപ്പു ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ മലബാർ ഇംഗ്ലീഷുകാരുടെ മേൽക്കോയ്മയിലായി. മലബാർ ഇംഗ്ലീഷുകാരുടെ മേൽക്കോയ്മയിലായി കഴിഞ്ഞപ്പോ ഇംഗ്ലീഷുകാരുടെ മട്ടുമാറി. മലബാറിലെ നാട്ടുരാജാക്കന്മാരെല്ലാം ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കണമെന്ന് കമ്പനി വാശി പിടിച്ചു. പാവം ചിറക്കൽ രാജാവും കോഴിക്കോട് സാമൂതിരിയും അത് അംഗീകരിക്കാൻ തയ്യാറായി. എന്നാൽ കോട്ടയം രാജാവ് കേരളവർമ്മ പഴശ്ശി അത് അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഫലഭൂയിഷ്ഠമായ വയനാട് കൂടി കോട്ടയം രാജ്യത്തോട് കൂട്ടിച്ചേർത്ത് ഭരണം തുടങ്ങി. തമ്പുരാന്റെ ഈ നടപടി കമ്പനിക്ക് അത്ര രസിച്ചില്ല. എന്നാൽ പഴശ്ശിയുമായി ഒരു യുദ്ധം ചെയ്യാൻ കമ്പനിക്ക് അത്ര ധൈര്യവുമില്ല. അതുകൊണ്ട് അവരൊരു സന്ദേശം തമ്പുരാന്റെ അടുത്ത് കൊടുത്തുവിട്ടു. കോട്ടയം രാജാവ് കേരളവർമ്മ പഴശ്ശി രാജാവ് വായിച്ചറിയാൻ ടിപ്പു സുൽത്താന്റെ അധീനതയിൽ നിന്നും മലബാർ മോചിപ്പിച്ചെടുക്കാൻ ഒരു വലിയ സംഖ്യ കമ്പനിക്ക് ചെലവായത് താങ്കൾക്കും അറിവുള്ളതാണല്ലോ. ആയതിനാൽ എല്ലാ നാട്ടുരാജാക്കന്മാരും കമ്പനി അധികാരികളുമായി ആലോചിച്ച് നികുതികൾ വർദ്ധിപ്പിച്ച് സംയുക്തമായി പിരിച്ചെടുത്ത് കമ്പനിക്കുണ്ടായ നഷ്ടം നികത്തി കമ്പനി മേൽക്കോയ്മയെ അംഗീകരിച്ച് മുന്നോട്ടു പോകേണ്ടതാണെന്ന് ഇതിനാൽ തെരിയപ്പെടുത്തിക്കൊള്ളുന്നു. കമ്പനിയുടെ സന്ദേശം വായിച്ചതുമല്ല ആത്മാഭിമാനിയായ പഴശ്ശിക്ക് കലികയറി. തമ്പുരാൻ കൊടുത്തു സായിപ്പിന് ചുട്ട മറുപടി. കച്ചവടത്തിനായി വന്ന പരദേശി സായിപ്പേ, ഈ നാട് ഇവിടുത്തെ നാട്ടുകാരുടേതാണ്. നാട് ഭരിക്കാൻ ഇവിടെ അവകാശികളുമുണ്ട്. ടിപ്പു സുൽത്താനുമായി സന്ധി ചെയ്തു എന്നതുകൊണ്ട് ഈ നാട് നിങ്ങളുടേതാവുന്നില്ല. കടുത്ത നികുതി പിരിക്കണം പോലും. കനത്ത നികുതി പിരിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ദേശസ്നേഹമുള്ള ഒരു ഭരണാധികാരിക്കും സാധ്യമല്ല. അതുകൊണ്ട് ഈ വ്യവസ്ഥകളൊന്നും നാം അംഗീകരിക്കുന്നില്ല. പക്ഷേ എന്തു ചെയ്യാം, കഷ്ടം. ആ ചിറക്കൽ രാജാവും സാമൂതിരിയും കമ്പനിയുടെ ഈ നെറികെട്ട വ്യവസ്ഥകൾ അംഗീകരിച്ചു.
അരചന്മാരാങ്കല തിരുമുമ്പിൽ നാടിന്റെ അഭിമാനമൊക്കെയും വിറ്റിരുന്നു. അരചന്മാരാങ്കല തിരുമുമ്പിൽ നാടിന്റെ അഭിമാനമൊക്കെയും വിറ്റിരുന്നു. പരദേശി വാഴ്ചയാ തമ്പുരാക്കന്മാർക്ക് പരിചയം വാളും കടം കൊടുത്തു. പരദേശി വാഴ്ചയാ തമ്പുരാക്കന്മാർക്ക് പരിചയം വാളും കടം കൊടുത്തു. അരജന്മാരാങ്കല തിരുമുമ്പിൽ നാടിന്റെ അഭിമാനമൊക്കെയും വിറ്റിരുന്നു.
പഴശ്ശി തമ്പുരാന്റെ ശക്തമായ എതിർപ്പ് കമ്പനിക്ക് തലവേദനയായി. ഫലഭൂയിഷ്ഠമായ കോട്ടയം രാജ്യം വിട്ടുകളയാൻ കമ്പനി തയ്യാറുമില്ല. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയായ വയനാട് കൂടി ഇപ്പൊ കോട്ടയം രാജാവിന്റെ കൈവശമാണ്. അതുകൊണ്ട് ഒന്നുകിൽ പഴശ്ശിയോട് ഏറ്റുമുട്ടണം, അല്ലെങ്കിൽ അനുനയിപ്പിക്കണം. അങ്ങനെ കാത്തിരിക്കുമ്പോ കമ്പനിക്ക് നല്ലൊരവസരം വന്നു കിട്ടി. താമരശ്ശേരിയിലെ ഒരു നാടുവാഴി വീരവർമ്മ. പഴശ്ശി ഗോപുലകത്തെ ഒരു അകന്ന ബന്ധുവാണ് അയാൾ. കമ്പനിയുടെ സഹായത്തോടെ കോഴിക്കോട് സാമൂതിരിയുടെ കുറെ സ്ഥലങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് കുറുമ്പനാട് എന്നൊരു രാജ്യമുണ്ടാക്കി. അവിടുത്തെ രാജാവായി. അധികം താമസിച്ചില്ല, കോട്ടയം രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശി താനാണെന്നും താനും പഴശ്ശി രാജകുടുംബത്തിൽ അംഗമാണെന്നും വീരവർമ്മ കമ്പനി മേലധികാരികളുടെ മുമ്പിൽ അവകാശവാദം ഉന്നയിച്ചു. കമ്പനിക്ക് ഇതിൽ പരം നല്ലൊരവസരം വരാനുണ്ടോ? പഴശ്ശി തമ്പുരാനെതിരെ പ്രയോഗിക്കാൻ ഒരു ഒന്നാന്തരം ആയുധമല്ലേ അവർക്ക് കിട്ടിയിരിക്കുന്നത്? അവർ ഈ അവസരം ശരിക്കും മുതലെടുത്തു. കോട്ടയം രാജ്യത്ത് നിന്നും നികുതിയായി 50,000 രൂപയോ തുല്യവിലയ്ക്കുള്ള കുരുമുളകോ കിട്ടണമെന്ന് അവർ ശഠിച്ചു. 50,000 രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ 50,000 രൂപ. അന്ന് രൂപയ്ക്ക് വിലയുള്ള കാലമാണല്ലോ. അന്ന് 50,000 രൂപ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തുകയാണ്. പഴശ്ശി തമ്പുരാൻ അതിനെ ശക്തിയായി എതിർത്തു. പക്ഷേ അധികാരം മാത്രം സ്വപ്നം കണ്ടു നടന്ന വീരവർമ്മ പെട്ടെന്ന് രംഗത്തെത്തി. തന്നെ രാജാവാക്കിയാൽ കമ്പനി ആവശ്യപ്പെട്ട പണം കോട്ടയത്ത് നിന്ന് വിരിച്ചു നൽകാമെന്ന് വീരവർമ്മ സമ്മതിച്ചു. പിന്നെ താമസിച്ചില്ല, ഇനി മുതൽ വീരവർമ്മയാണ് കോട്ടയം രാജാവെന്ന് കമ്പനി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു.
മാത്രമല്ല വേണ്ടി വന്നാൽ പഴശ്ശി തമ്പുരാനെ നേരിടാൻ നാലു കമ്പനി ബ്രിട്ടീഷ് പട്ടാളം പെട്ടെന്ന് കോട്ടയത്തെത്തി. രാജാധികാരത്തിൽ നിന്നവർ തമ്പുരാനെ നിഷ്കാസിതനാക്കി. ഇതറിഞ്ഞപ്പോ കോട്ടയത്ത് ജനങ്ങൾ ക്ഷുഭിതരായി ഓടിക്കൂടി.
തമ്പുരാനെ, പഴശ്ശി തമ്പുരാനെ, ഏങ്ങട തമ്പുരാനെ, ഏങ്ങട തമ്പുരാൻ അങ്ങ് തന്നെ. അങ്ങല്ലാതെ ഏങ്ങക്ക് മറ്റൊരു തമ്പുരാനില്ല. അവിടുത്തേക്ക് വേണ്ടി പ്രാണം പോലും കളയാൻ ഏങ്ങൾ തയ്യാറാണ്. തമ്പുരാനെ, അവിടുന്ന് കൽപ്പിക്കൂ. ഏങ്ങൾ എന്ത് വേണമെന്ന് അവിടുന്ന് കൽപ്പിക്കൂ.
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരി, നിങ്ങളോട് കനത്ത നികുതി പിരിച്ച് പരദേശിക്ക് കൊടുത്തിട്ട് രാജാവായിരിക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല. തൽക്കാലം ഒരു യുദ്ധം വേണ്ട, അത് നമ്മുടെ നാടിനെ തകർക്കും. നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ സമ്പത്തും കൊള്ളയടിക്കാൻ നാം ആരെയും അനുവദിക്കില്ല. ഈ നാടിന്റെ മഹിമകളെല്ലാം നിങ്ങളുടെ സൃഷ്ടിയാണ്, അത് പരദേശിക്ക് അടിയറ വയ്ക്കാനുള്ളതല്ല.
ഒരു മുളകേലം ചുക്കി ജാതി സുഗന്ധ വ്യഞ്ജന മഹിമകളെല്ലാം. ഒരു മുളകേലം ചുക്കി ജാതി സുഗന്ധ വ്യഞ്ജന മഹിമകളെല്ലാം. നമ്മുടെ കാനന സ്വത്തല്ലേ നമ്മുടെ നാടിൻ മുത്തല്ലേ. നമ്മുടെ കാനന സ്വത്തല്ലേ നമ്മുടെ നാടിൻ മുത്തല്ലേ. കൊള്ളയടിച്ചി കള്ളന്മാരെ നാടുകടത്തുകയല്ലേ. കൊള്ളയടിച്ചി കള്ളന്മാരെ നാടുകടത്തുകയല്ലേ. നമ്മൾ ചൂഷിതരാവുകയല്ലേ. നമ്മൾ ചൂഷിതരാവുകയല്ലേ.
എന്റെ പ്രിയപ്പെട്ടവരെ, അന്യായവും അനീതിയും ആര് ചെയ്താലും, അത് സ്വദേശിയായ വീരവർമ്മയാവട്ടെ പരദേശിയായ കമ്പനിയാവട്ടെ, നാം അത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പോരാടാൻ എനിക്ക് സിംഹാസനവും ചെങ്കോലും ഒന്നും വേണമെന്നില്ല. മരണം വരെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. സഹൃദയരെ, ഒരു വ്യാഴവട്ടക്കാലം കോട്ടയം നിവാസികളുടെ സുഖങ്ങളും ദുഃഖങ്ങളും പങ്കുവച്ച അവരുടെ പ്രിയപ്പെട്ട പഴശ്ശി തമ്പുരാൻ ദാ അധികാരപ്രഷ്ടനായിരിക്കുന്നു. പക്ഷേ കോട്ടയത്തുകാർ അവരുടെ മനസ്സിന്റെ സാമ്രാജ്യത്തിലെ സുവർണ സിംഹാസനത്തിൽ അദ്ദേഹത്തെ കുടിയിരുത്തി. രാജാധികാരമില്ലെങ്കിലും ജനങ്ങൾ ഇപ്പോഴും അവരുടെ സുഖങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും പരാതികളും എല്ലാം ആ പൊന്നുതമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതിനെല്ലാം പരിഹാരം കണ്ടുകൊണ്ട് അവരോടൊപ്പം അവരിൽ ഒരാളായി അവരുടെ കാണപ്പെട്ട ദൈവമായി കഴിയുന്നു പഴശ്ശി തമ്പുരാൻ. പുതിയ രാജാവ് വീരവർമ്മ കമ്പനിക്ക് വേണ്ടി അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. കനത്ത നികുതികൾ, അത് പിരിച്ചെടുക്കാൻ നാടുവാഴികൾ, അവരുടെ തട്ടിപ്പുകൾ മറ്റൊരു ഭാഗത്ത്. നാട്ടിലെ കർഷകന്റെ നട്ടല്ലൊടിഞ്ഞു. കൃഷിമേഖലയാകെ തകർന്നു. നാടാകെ പട്ടിണിയും അരക്ഷിതാവസ്ഥയും. പാവപ്പെട്ട ജനങ്ങളും കർഷകരും പഴശ്ശി തമ്പുരാന്റെ ചുറ്റും കൂടി.
പൊന്നു തമ്പുരാനെ വയ്യ, ജീവിക്കാൻ വയ്യ. പകലന്തിയോളം പണിയെടുക്കുന്നുണ്ട്, പക്ഷേ അധ്വാനം മാത്രമാണ് ഞങ്ങൾക്ക് മിച്ചം.
കർഷകർ ഞങ്ങൾ വലഞ്ഞിടുന്നു കച്ചവടക്കാരും ഇടയ്ക്കുള്ളോ. കർഷകർ ഞങ്ങൾ വലഞ്ഞിടുന്നു കച്ചവടക്കാരും ഇടയ്ക്കുള്ളോരും. കൊള്ളക്കരം വിരിക്കുന്നു ജന്മി വെള്ളക്കാർ കണ്ണുമടച്ചിരിപ്പ്. കൊള്ളക്കരം വിരിക്കുന്നു ജന്മി വെള്ളക്കാർ കണ്ണുമടച്ചിരിപ്പ്. കൊള്ളരുതാത്ത വൈദേശിക വാഴ്ചയെ തള്ളിക്കളയുവാൻ ആരുമില്ലേ. കൊള്ളരുതാത്ത വൈദേശിക വാഴ്ചയെ തള്ളിക്കളയുവാൻ ആരുമില്ലേ. തള്ളിക്കളയുവാൻ ആരുമില്ലേ. തള്ളിക്കളയുവാൻ ആരുമില്ലേ.
തമ്പുരാനെ, ജന്മിമാരും കരം പിരിവുകാരും കരം കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്യുന്നു. കമ്പനിയിന്റെ രാജാവും എല്ലാം ഞങ്ങളെ കൊള്ളയടിക്കുന്നു. ഞങ്ങളുടെ സങ്കടം കേൾക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല. അങ്ങ് ഞങ്ങളെ സഹായിക്കണം.
തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കാം,
അതെന്റെ ധർമ്മമാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഒരു മനസ്സോടെ, ഒരേ ലക്ഷ്യത്തോടെ. നമ്മൾ നിന്നാൽ നമ്മൾ അജയ്യ ശക്തിയാണ്. ഈ പരദേശിക്ക് നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. മാത്രമല്ല നമുക്കവനെ ഈ മണ്ണിൽ നിന്ന് കെട്ടിക്കാം.
പൊന്നുതമ്പുരാനെ, ഞങ്ങൾ എന്ത് വേണമെന്ന് അങ്ങ് തന്നെ പറയൂ. അവിടുന്ന് പറയുന്നത് പോലെ ഞങ്ങൾ അനുസരിക്കാം.
ശരി എങ്കിൽ നമ്മൾ ഒന്നിച്ചൊരു തീരുമാനമെടുക്കുന്നു. നികുതിയായി ഒറ്റ പൈസ പോലും നാം ഇനി അവർക്ക് കൊടുക്കില്ല. മാന്യമായി വില തരാതെ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരു മണി പോലും നാം കമ്പനിക്ക് നൽകില്ല. കമ്പനി പട്ടാളത്തിന്റെ ചൊൽപ്പടിക്ക് തുള്ളുന്ന ഈ രാജാധികാരത്തെ നാം അംഗീകരിക്കുന്നില്ല. അതോടെ കോട്ടയം രാജ്യത്തു നിന്നും വയനാട്ടിൽ നിന്നും കമ്പനിക്ക് വ്യാപാര ചരക്കുകൾ കിട്ടാതായി. കമ്പനിയുടെ പണ്ടകശാലകൾ പലതും ഒഴിഞ്ഞുകിടക്കുന്നു. പഴശ്ശി തമ്പുരാന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് അറിഞ്ഞപ്പോ പരദേശികൾക്ക് പരവേശം തുടങ്ങി. തമ്പുരാൻ ജീവിച്ചിരിക്കുന്നത് മലബാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിലനിൽപ്പിന് അപകടമാണെന്ന് അധികാരികൾ വിധിയെഴുതി. ഒരർദ്ധരാത്രി നേരം ഊരിരുട്ടിന്റെ കമ്പളം പുതച്ച് കോട്ടയം ദേശം ഉറങ്ങിക്കിടക്കുന്നു. കത്തിച്ചു പിടിച്ച പന്തങ്ങളുമായി 300 കമ്പനി പടയാളികൾ, ആയുധധാരികൾ പഴശ്ശി കോവിലകം ലക്ഷ്യം വെച്ച് നീങ്ങുന്നു. അവരെ കോവിലകം പൊളഞ്ഞു കഴിഞ്ഞു. അവരെ കോവിലകവും കോട്ടയും മുഴുവൻ പരിശോധിച്ചു. പക്ഷേ തമ്പുരാനും കിട്ടിയില്ല. കലിപൂണ്ട വെള്ളപ്പട കോവിലകത്തുള്ള പൊന്നും പണവും എല്ലാം കൊള്ളയടിച്ചു. ഏതാണ്ട് 17,000+ രൂപയുടെ പൊന്മാല്യങ്ങളും മറ്റു സ്വത്തുക്കളും ആ കൊള്ളക്കാർ തട്ടിയെടുത്തുകൊണ്ട് പോയി. കാടും മലയും നിറഞ്ഞ വയനാടൻ പ്രദേശത്ത് മനുഷ്യരാരും സാധാരണ കയറി ചെല്ലാൻ ധൈര്യപ്പെടാത്ത ഒരു നിബിഡ വനമുണ്ട്. അവിടെ ചെങ്കുത്തായ കരിമ്പാറകളും മുൾപ്പടർപ്പുകളും ഗുഹകളും നിറഞ്ഞ ഒരു മലയുണ്ട്, പുരളിമല. വന്യമൃഗങ്ങൾ യഥേഷ്ടം വിഹരിക്കുന്ന പുരളിമല.
കാടും മലകളും കാവലായി നിൽക്കുന്നു, രീവിജന സ്ഥലം എത്ര ശാന്തം. കാടും മലകളും കാവലായി നിൽക്കുന്നു, രീവിജന സ്ഥലം എത്ര ശാന്തം. സ്വച്ഛ മനോഹര ശൃംഗമേ, സ്വച്ഛ മനോഹര ശൃംഗമേ നീയാകും പച്ചത്തലപ്പാവണിഞ്ഞ സഖി. സ്വച്ഛ മനോഹര ശൃംഗമേ നീയാകും പച്ചത്തലപ്പാവണിഞ്ഞ സഖി. കാടും മലകളും കാവലായി നിൽക്കുന്നു, ഈ വിജന സ്ഥലമെത്ര ശാന്തം. ഈ വിജന സ്ഥലമെത്ര ശാന്തം.
ഈ പുരളിമലയിലെ കിഴുക്കാന്തുക്കായ പാറക്കെട്ടുകൾ കയറി അങ്ങ് മുകളിലെത്താൻ ചില നിഗൂഢമായ ഗുഹാമാർഗങ്ങളുണ്ട്. മുകളിലെത്തിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സമതലം പോലെ നിരപ്പാർന്ന ഭൂമി. കാട്ടുവാസികളായ കുറുമന്മാരും കുറിച്ചിയന്മാരും തങ്ങളുടെ പൊന്നുതമ്പുരാനെ ഏതോ രഹസ്യമാർഗത്തിലൂടെ മലയുടെ മുകളിലെത്തിച്ചിരിക്കുന്നു. അവിടെ അവർ മനോഹരങ്ങളായ കുടിലുകൾ കെട്ടി, ആയുധപ്പുരകൾ കെട്ടി തമ്പുരാനും സഹപ്രവർത്തകർക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. കുറിച്ചന്മാരുടെ നേതാവ് തലക്കൽ ചന്തു ഒരു വാഴയിലെ പൊതി കൊണ്ടുവന്ന് തമ്പുരാന്റെ മുമ്പിൽ വെച്ചു. ഒരു മൺകോപ്പയിൽ എന്തോ ഒരു ദ്രാവകവും. പൊന്നു തമ്പുരാൻ ഇതങ്ങോട്ട് കഴിച്ചാട്ടെ.
എന്താ ചന്തു ഇതൊക്കെ?
കുറച്ച് മധുരക്കിഴങ്ങ് ചുട്ടെടുത്തതാ. കുടിക്കാൻ ഇച്ചിരി കാട്ടുതേനും ഉണ്ട്. ചീണം മാറാൻ നല്ലതാ. അങ്ങോട്ട് കഴിച്ചാട്ടെ. എങ്ങക്ക് വേണ്ടിയല്ലേ തമ്പുരാൻ ഈ ത്യാഗമെല്ലാം സഹിക്കുന്നത്.
ശരി, കഴിച്ചു കളയാം. വല്ലാത്ത വിശപ്പ്.
അവർ കൊടുത്ത ഭക്ഷണം തൃപ്തിയോടെ തമ്പുരാൻ കഴിച്ചു. അത് കണ്ട് സന്തോഷ കണ്ണുനീരുമായി നിൽക്കുന്നു കുറുമരും കുറിച്ചിരും. അവർക്കിപ്പോ തമ്പുരാൻ ദൈവമാണ്, അവരുടെ കാണപ്പെട്ട ദൈവം. അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആളല്ലേ. ഊണിലും ഉറക്കത്തിലും അവർക്കിപ്പോ തമ്പുരാനെ കുറിച്ചുള്ള ചിന്തയാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ അവർ തമ്പുരാനെ കാത്തു സൂക്ഷിക്കുന്നു. അവരുടെ അധ്വാന വേളയിലെ പാട്ട് പോലും ഇപ്പൊ തമ്പുരാനെ കുറിച്ചുള്ളതാണ്.
പുരളിമലയിലെ തമ്പ്രാനേ, പുകളഴും കോലോത്ത തമ്പ്രാനേ, പരദേശി പേടിക്കും തമ്പ്രാനേ, എങ്ങട പഴശ്ശി തമ്പ്രാനേ, നാടിനെ രക്ഷിക്കാൻ കൊട്ടാരം വിട്ടേ. കാട്ടിലെ ചാളയിൽ വന്നു കിടന്നേ, എങ്ങട കഞ്ഞിയും പുയുക്കും കഴിച്ചേ. എങ്ങള സന്തോഷം കൊണ്ടുപോതിഞ്ഞേ, പുരളിമലയിലെ തമ്പ്രാനേ, പുകളരും കോലത്തെ തമ്പ്രാനേ, പരദേശി പേടിക്കും തമ്പ്രാനേ, എങ്ങട പഴശ്ശി തമ്പ്രാനേ, എങ്ങട പഴശ്ശി തമ്പ്രാനേ, എങ്ങട പഴശ്ശി തമ്പ്രാനേ.
മുരളിമലയിൽ അദ്ദേഹം വെറുതെ ഇരിക്കുകയല്ല, ഓരോരോ വേഷത്തിൽ നാട്ടിലാകെ അദ്ദേഹം ചുറ്റു സഞ്ചരിക്കുന്നു. ജനങ്ങളിൽ ആത്മവിശ്വാസവും ആത്മഗൗരവവും ബ്രിട്ടീഷ് വിരുദ്ധ വികാരങ്ങളും വളർത്തുന്നു. വയനാട്ടിലെ കുറിച്യരും കുറുമരും നായപ്രമാണിമാരും മലബാറിലെ മാപ്പിളമാരും എല്ലാം ഇപ്പോൾ പടിശുത്തമ്പുരാന്റെ വിശ്വസ്തരായിരിക്കുന്നു. എടച്ചന കണ്ണൻ നായർ, വള്ളൂർ എം എൻ നായർ, കൈതേരി അമ്പു നായർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കുറിച്യത്തലവൻ തലക്കൽ ചന്തു, ചാലടിത്തങ്ങൾ, ഉണ്ണിമൂസ മൂപ്പനാർ, ഇവരെല്ലാം ഇപ്പോൾ തമ്പുരാന്റെ അനുയായികളും ആജ്ഞാനുവർത്തികളുമായിരിക്കുന്നു. പുരളിമലയിൽ താമസിച്ചുകൊണ്ട് തന്നെ കമ്പനിയുടെ പുതിയ കോട്ടയം രാജാവിന്റെയും അനീതികളെ എതിർക്കാനും കോട്ടയത്തെ ഭരണകാര്യങ്ങളും നിയമസമാധാനവും നേരിട്ട് പരിപാലിക്കാനും പഴശ്ശി തീരുമാനിച്ചു. കമ്പനിക്ക് വേണ്ടി കരം പിരിക്കുന്ന പ്രമാണിമാരോട് പഴശ്ശി കൽപ്പിച്ചു, പാടില്ല, പണവും ഉൽപ്പന്നങ്ങളും ഇനിമേൽ നികുതിയായി ജനങ്ങളിൽ നിന്ന് പിരിക്കരുത്. നമ്മുടെ കൽപ്പനയെ ആര് ധിക്കരിച്ചാലും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഒരു മണി ഏലവും കുരുമുളകും കോട്ടയത്ത് നിന്ന് കിട്ടാതെ വന്നപ്പോ കമ്പനി വീരവർമ്മയോട് ചോദിച്ചു,
ആ മിസ്റ്റർ വീരവർമ്മ, താങ്കൾ കമ്പനിക്കു വേണ്ടി കോട്ടയം രാജാവായിരുന്നിട്ടും ആ കമ്പനി താൽപര്യങ്ങൾ നടപ്പിൽ വരുന്നില്ലല്ലോ.
ഞാൻ എന്ത് ചെയ്യാനാണ്? അധികാരമില്ലെങ്കിലും എവിടെയോ ഒളിച്ചിരുന്ന് ആ കേരളവർമ്മയാണ് ഇപ്പോഴും രാജ്യം ഭരിക്കുന്നത്. ജനങ്ങളെല്ലാം അയാൾ കൽപ്പിക്കുന്നത് മാത്രമേ അനുസരിക്കൂ. പ്രധാന കാര്യക്കാരൻ കൈതേരി അമ്പു പോലും എന്നെ അനുസരിക്കാറില്ല.
കോട്ടയത്തെ പുതിയ രാജാവിന്റെ മുഖ്യ കാര്യക്കാരനാണ് കൈതേരി അമ്പു. രാജ്യത്തെ ഭൂരിഭാഗം പട്ടകശാലകളും അമ്പുനായരുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ അമ്പുനായരോ പഴശ്ശിത്തമ്പുരാന്റെ വിശ്വസ്തൻ.
കാര്യക്കാരൻ അമ്പു പോലും എന്നെ അനുസരിക്കാറില്ല. അനാരോഗ്യത്താൽ ഞാൻ ഇപ്പോ ഒന്നിലും ഇടപെടാറുമില്ല.
ഇത് കേട്ടപ്പോ കമ്പനി അധികാരിക്ക് കോപം വന്നു.
ആരാണ് ഈ കാര്യക്കാരൻ കൈതേരി അമ്പു? അവന്റെ കാര്യം കമ്പനിക്ക് വിട്ടേക്കൂ.
പക്ഷേ സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ കമ്പനി അധികാരിയുടെ മുമ്പിൽ അപ്രതീക്ഷിതമായി ഒരു ദിവസം ഊരിപ്പിടിച്ച വാളുമായി കൈതേരി അമ്പു കടന്നു ചെന്നു. സായിപ്പ് പേടിച്ചു പോയി.
സായിപ്പേ അലറണ്ട, ഞാൻ അമ്പു, കൈതേരി അമ്പു നായർ. എടാ പരദേശി സായിപ്പേ,
നിന്നെ ഒന്നും ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങളുടെ തമ്പുരാൻ പഴശ്ശി തമ്പുരാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ നിന്റെ തലയുമായിട്ട് ഞാനിപ്പോ മടങ്ങിപ്പോയേനെ. എടാ സായിപ്പേ, ഞങ്ങൾ ആരും നിങ്ങളുടെ അടിമകളല്ല. ഈ നാട് കൊള്ളയടിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. തന്റെ അടുത്തൊരു കൂടി പണിയിറങ്ങിപ്പോയ പഴശ്ശിത്തമ്പുരാന്റെ പടയാളിയെ കണ്ട് കമ്പനി അധികാരി അന്തം വിട്ടിരുന്നു പോയി. അയാൾ മേലധികാരിക്ക് എഴുതി,
കേരളവർമ്മ പഴശ്ശി രാജ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മലബാറിൽ ആധിപത്യം സ്ഥാപിക്കാൻ കമ്പനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. ആവശ്യമായ മേൽ നടപടികൾ ഉണ്ടാവണം.
നടപടിയുണ്ടായി.
കമ്പനിയുടെ ഉന്നതാധികാരി കേണൽ ഡങ്കൺ പഴശ്ശിക്ക് ഒരു സന്ദേശം കൊടുത്തുവിട്ടു. പഴശ്ശി കേരളവർമ്മ വായിച്ചറിയാൻ, കോട്ടയം രാജാവ് വീരവർമ്മ രാജ്യഭരണം നിരുപാധികം കമ്പനിക്ക് കൈമാറിയതിനാൽ രാജ്യത്തെ പൂർണ്ണാധികാരം ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ്. കമ്പനിയുടെ തീരുമാനങ്ങൾ അംഗീകരിച്ച് ഒരു സാമന്തനായി വേണമെങ്കിൽ താങ്കൾക്ക് ഇവിടെ കഴിയാം. അല്ലാത്ത പക്ഷം താങ്കളെ ശത്രുവായി കരുതുന്നതാണ്. കമ്പനി അധികാരിക്ക് തക്ക മറുപടി കൊടുത്തു പഴശ്ശി.
കമ്പനി അധികാരി മിസ്റ്റർ ഡങ്കണ്, ഈ നാട്ടിൽ രാജാധികാരം കീഴ്വഴക്കമാണ്, പാരമ്പര്യ അവകാശമാണ്. അത് മറ്റുള്ളവർക്ക് കൈമാറാൻ വീരവർമ്മയ്ക്ക് അധികാരമില്ല. അതിനാൽ നാം ഇത് അംഗീകരിക്കുന്നില്ല.
കമ്പനിയെ ശക്തമായി എതിർക്കാൻ തന്നെ പഴശ്ശി തീരുമാനിച്ചു. കുറ്റിയാടി ചുരം പൂർണ്ണമായി തന്റെ അധീനതയിലാക്കിക്കൊണ്ട് സമതലവും വയനാടുമായുള്ള കമ്പനിയുടെ ബന്ധം പൂർണ്ണമായി അദ്ദേഹം വിച്ഛേദിച്ചു. എടച്ചന കുങ്കന്റെയും ചാലടി തങ്ങളുടെയും നേതൃത്വത്തിൽ ആയുധധാരികളായ ഒരു വലിയ പട്ടാളത്തെ സദാ ജാഗരൂകരാക്കി നിർത്തി. മാത്രമല്ല, 200 കൊല്ലപ്പണിക്കാർ രാപ്പകൽ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരായുധശാലയും അദ്ദേഹം സ്ഥാപിച്ചു. ഒരു ദിവസം പഴശ്ശിയുടെ ഒരു വിശ്വസ്തൻ ഓടിപ്പാഞ്ഞു വരുന്നു.
തമ്പുരാനെ, തമ്പുരാനെ, പഴശ്ശി തമ്പുരാനെ, കമ്പനി സൈന്യം ക്ഷേത്രത്തിന്റെ നേർക്ക് വെടിവെച്ചിരിക്കുന്നു. മഹത്തന ക്ഷേത്രത്തിൽ വെളിപാട് കേൾക്കാൻ കൂടിയ ജനങ്ങളുടെ നേർക്ക് അവിടെ കമ്പനി പട്ടാളം തമ്പടിച്ചിരിക്കുന്നു.
എന്ത്, ഇത്ര ധിക്കാരമോ പരദേശിക്ക്?
പരിപാപനമായ ക്ഷേത്രത്തിന് നേരെ കാട്ടിയ ഈ നിന്ദക്ക് തക്ക ശിക്ഷ കൊടുത്തേ മതിയാവൂ. എവിടെ കണ്ണമത്ത നമ്പ്യാർ? എവിടെ തലക്കൽ ചന്തു? നമ്മുടെ നാട്ടുപ്രമാണിമാരെയും പൗരമുഖ്യന്മാരെയും സൈന്യ തലവന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടു.
പിറ്റേ ദിവസം മണത്തന ക്ഷേത്രസന്നിധിയിൽ വമ്പിച്ച പുരുഷാരം. പഴശ്ശി തമ്പുരാനെ കണ്ടപ്പോ ജനങ്ങൾ ഒന്ന് ചാർത്ത് വിളിക്കുന്നു,
പഴശ്ശി തമ്പുരാൻ,
പഴശ്ശി
തമ്പുരാൻ,
തമ്പുരാൻ,
പഴശ്ശി തമ്പുരാൻ,
പരദേശികൾ നാട് വിട്ടുപോകും,
പരദേശികൾ
നാട് വിട്ടുപോകും.
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളുടെ ഈ സ്നേഹമാണ് എന്റെ ശക്തി. ബ്രിട്ടീഷുകാരുടെ ശക്തി അതെത്ര തന്നെ വലുതായിരുന്നാലും
എനിക്ക് കഴിയും വിധം അവർക്കെതിരെ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. പരിപാപനമായ ഈ ക്ഷേത്രത്തിന്റെ നേർക്ക് പരദേശി നടത്തിയ ആക്രമണം നമ്മുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും സംസ്കാരത്തിനും നേരെയുള്ള വെല്ലുവിളിയാണ്. അതിനെ ശക്തിയായി നേരിടുമെന്ന് നമ്മളിതാ പ്രതിജ്ഞ ചെയ്യുന്നു.
പെരുമാളും ഭഗവതിയും അധിവസിക്കും ഈ നല്ല മണ്ണു നാം പരദേശിക്കേകുകില്ല. പെരുമാളും ഭഗവതിയും അധിവസിക്കും ഈ നല്ല മണ്ണു നാം പരദേശിക്കേകുകില്ല. നാം പിറന്ന നാടും ഈ നാടിന്റെ മാനം ജീവനും നൽകി നാം സംരക്ഷിക്കും. നാം പിറന്ന നാടും ഈ നാടിന്റെ മാനം ജീവനും നൽകി നാം സംരക്ഷിക്കും. പെരുമാളും ഭഗവതിയും അധിവസിക്കും ഈ നല്ല മണ്ണു നാം പരദേശിക്കേകുകില്ല.
പിന്നെ താമസിച്ചില്ല, തമ്പുരാന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു സൈന്യമിതാ പട്ടാള ക്യാമ്പിന് നേരെ നീങ്ങുന്നു. ശക്തമായ യുദ്ധത്തിലൂടെ പഴശ്ശി സൈന്യം ക്യാമ്പ് തകർത്തു, അവരുടെ ആയുധങ്ങളെല്ലാം പിടിച്ചെടുത്തു, പരദേശി പടയാളികളെല്ലാം താലപുരിക്കയച്ചു.
ഇത്രയൊക്കെ ചെയ്തിട്ടും തൽക്കാലം കമ്പനി പഴശ്ശിയോട് പ്രതികരിച്ചില്ല.
കാരണം ഏതാണ്ട് ഈ കാലത്ത് തന്നെ മൈസൂറിൽ ടിപ്പു സുൽത്താൻ കമ്പനിക്കെതിരെ ശക്തമായ യുദ്ധം ആരംഭിച്ചിരുന്നു. ഏതെങ്കിലും വിധത്തിൽ ടിപ്പുവും പഴശ്ശിയുമായി യോജിച്ചു പോയാൽ പിന്നെ കമ്പനിക്ക് തെക്കേ ഇന്ത്യയിൽ ഒരിടത്തും പിടിച്ചു നിൽക്കാനാവുകയില്ലെന്ന് കമ്പനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലെന്ന് കമ്പനി ആഗ്രഹിച്ചു.
തൽക്കാലം പഴശ്ശിയെ കൂടുതൽ ശത്രുവാക്കുന്നത് ബുദ്ധിയല്ല.
അതുകൊണ്ട് കൗശലക്കാരായ കമ്പനി നേതൃത്വം അടവ് മാറ്റി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വരുന്നു സമാധാന ദൂതുമായിട്ട് കമ്പനി പ്രതിപുരുഷൻ. പഴശ്ശി തമ്പുരാൻ, സമാധാനം, സമാധാനം, സമാധാനം. അങ്ങയുമായി സമാധാന സന്ധിക്ക് കമ്പനി ആഗ്രഹിക്കുന്നു. അങ്ങയുടെ കോട്ടയും കൊട്ടാരവും ഇതാ വിട്ടു തന്നിരിക്കുന്നു. കമ്പനി തട്ടിയെടുത്ത പൊന്നും പണവും എല്ലാം എല്ലാം ഇതാ തിരിച്ചു തരുന്നു. മാത്രമല്ല ഇനി മുതൽ വർഷം തോറും 8,000 രൂപ വീതം അങ്ങയ്ക്ക് പെൻഷനായി തരാൻ കമ്പനി തീരുമാനിച്ചിരിക്കുന്നു. പകരം ഒരു കാര്യം മാത്രം കമ്പനി അങ്ങയോട് ആവശ്യപ്പെടുന്നു, അങ്ങ് മനഃപൂർവ്വം കമ്പനി ഭരണത്തിന് അലോസരം ഉണ്ടാക്കരുത്, കരം പിരിവിനെ തടസ്സപ്പെടുത്തരുത്. അങ്ങ് എന്തു പറയുന്നു?
ആദ്യം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കൂ,
എന്റെ കരാറുകൾ ഞാൻ പിന്നീട് അറിയിക്കാം.
പഴശ്ശിയുടെ മറുപടി കേട്ടപ്പോ തമ്പുരാൻ വ്യവസ്ഥ അംഗീകരിച്ചെന്ന് കമ്പനി കരുതി.
കാറും കോളുമില്ലാതെ കുറച്ചു കാലം കടന്നുപോയി. പക്ഷേ തമ്പുരാന്റെ കൂടെ നിന്ന് വിശ്വസ്തരായ പലരെയും കൂറുമാറ്റിയെടുക്കാൻ കമ്പനി രഹസ്യമായി നീക്കങ്ങൾ ആരംഭിച്ചു.
മാത്രമല്ല നാട്ടിലെ കരംപിരിവ് കമ്പനി അതിക്രൂരവും കർശനവുമാക്കിയിരിക്കുന്നു. ജനങ്ങളെ വീണ്ടും കഷ്ടപ്പെടുത്താൻ തുടങ്ങി. അപ്പോഴാണ് വെള്ളക്കാരന്റെ സമാധാന സന്ധിയുടെ പൊള്ളത്തരം തമ്പുരാന് മനസ്സിലായത്. അദ്ദേഹം തന്റെ വിശ്വസ്തന്മാരെ ഉപദേശിച്ചു, ഈ വെള്ളക്കാർ ചതിയന്മാരാണ്, ഇവരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല.
വെള്ളക്കാരുടെ ചങ്ങാത്തം എള്ളോളം പോയി നമ്പല്ലേ, വെള്ളക്കാരുടെ ചങ്ങാത്തം എള്ളോളം പോയി നമ്പല്ലേ. കള്ളപ്പരിഷകൾ കടലുകടന്നി എത്തിയ കൊള്ളക്കാരല്ലോ, കള്ളപ്പരിഷകൾ കടലുകടന്നി എത്തിയ കൊള്ളക്കാരല്ലോ. ചിരിച്ചുകൊണ്ടവർ കഴുത്തറക്കും തമ്മിലടിപ്പിക്കും നമ്മെ, ചിരിച്ചുകൊണ്ടവർ കഴുത്തറക്കും തമ്മിലടിപ്പിക്കും നമ്മെ. ഭിന്നിപ്പിച്ചവർ നാടു ഭരിക്കും നാടിത് കൊള്ളയടിക്കും, ഭിന്നിപ്പിച്ചവർ നാടു ഭരിക്കും നാടിത് കൊള്ളയടിക്കും. വെള്ളക്കാരുടെ ചങ്ങാത്തം എള്ളോളം പോയി നമ്പല്ലേ, വെള്ളക്കാരുടെ ചങ്ങാത്തം എള്ളോളം പോയി നമ്പല്ലേ. കള്ളപ്പരിഷകൾ കടലുകടന്നി എത്തിയ കൊള്ളക്കാരല്ലോ, കള്ളപ്പരിഷകൾ കടലുകടന്നി എത്തിയ കൊള്ളക്കാരല്ലോ.
ചതിയന്മാരായ ഈ ബ്രിട്ടീഷുകാരുമായി സന്ധിയില്ലാത്ത പോരാട്ടം നടത്താൻ തന്നെ പഴശ്ശി തീരുമാനിച്ചു. വേണ്ടി വന്നാൽ ടിപ്പു സുൽത്താനുമായി ചേർന്ന് ഒരു യോജിച്ച പോരാട്ടത്തിന് തന്നെ പഴശ്ശി പദ്ധതിയിട്ടു. ആ ഇടയ്ക്ക് ഒരു ദിവസം ഒരു ദൂതൻ വന്നു പറഞ്ഞു, തമ്പുരാനെ, തമ്പുരാനെ, ശ്രീരംഗ പട്ടണത്ത് വെച്ച് കമ്പനിപ്പട ടിപ്പു സുൽത്താനെ വെടിവെച്ചു കൊന്നു.
ഇന്ത്യ ചരിത്രത്തിൽ കോളനി മേധാവിത്വത്തിനെതിരെ ചെറുത്തുനിൽപ്പിന്റെ സുപ്രധാന അധ്യായങ്ങൾ രചിച്ച രാജ്യസ്നേഹിയായ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരന്റെ വെടിമരുന്ന് ശക്തിക്ക് മുമ്പിൽ
വീരമൃത്യു വരിച്ചു. ടിപ്പുവിന്റെ കൈവശമിരുന്ന മൈസൂർ സാമ്രാജ്യം മുഴുവൻ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. തെക്കേ ഇന്ത്യയിൽ കമ്പനിക്കിപ്പോൾ കൂടുതൽ അധികാരങ്ങളും ആത്മവിശ്വാസവും കൈവന്നിരിക്കുന്നു. മറ്റൊരവകാശവാദം കൂടി കമ്പനി ഉന്നയിച്ചിരിക്കുന്നു. പണ്ടൊരിക്കൽ ടിപ്പുവിന്റെ അധീനതയിലായിരുന്ന കോട്ടയം രാജ്യവും വയനാടും ടിപ്പു മരിച്ചതോടെ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് കമ്പനി പ്രഖ്യാപിച്ചു. പക്ഷേ പഴശ്ശി തമ്പുരാൻ എതിർത്തു. കോട്ടയം രാജ്യവും വയനാടും ടിപ്പുവിന്റെ കാലത്തിന് മുമ്പ് തന്നെ നമ്മുടെ അധീനതയിലായിരുന്നത് കൊണ്ട് നാം അത് വിട്ടുതരുന്ന പ്രശ്നമില്ല. അതോടെ കമ്പനിയും പഴശ്ശിയുമായി വീണ്ടും കടുത്ത ശത്രുതയിലായി. പഴശ്ശി വീണ്ടും ഒളിത്താവളത്തിലേക്ക് മാറി. കമ്പനിക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തി. മൈസൂറിന്റെയും മലബാറിന്റെയും ഭരണത്തിനായി തന്ത്രശാലിയും സമർത്ഥനുമായ ഒരാളെ ആ ഇടയ്ക്ക് കമ്പനി ചുമതലപ്പെടുത്തി, കേണൽ ആർതർ വെല്ലസ്ലി. പഴശ്ശി എന്ന ഈ കേരള സിംഹത്തെ കൂടി കീഴടക്കി മലബാറിൽ ആധിപത്യം സ്ഥാപിക്കുക എന്ന ഗൂഢോദ്ദേശത്തോടുകൂടി അദ്ദേഹം തലശ്ശേരിയിലെ കമ്പനി ആസ്ഥാനത്തെത്തി. ഒരു ദിവസം നാട്ടിലാകെ പെരുമ്പറമുഴയ്ക്ക് വിളംബരമുണ്ടായി. കമ്പനിക്കെതിരെ കലാപം നടത്തുന്ന പഴശ്ശി കേരളവർമ്മയെ പിടിച്ചുകൊടുക്കുകയോ അയാളെ കുറിച്ച് വിവരങ്ങൾ കമ്പനി അധികാരികളെ അറിയിക്കുകയോ ചെയ്യുന്നവർക്ക് 10,000 രൂപ സമ്മാനമായി കൊടുക്കുന്നതാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. കേരളവർമ്മയ്ക്കും കൂട്ടാളികൾക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരുടെ എല്ലാവിധ സ്വത്തുക്കളും കമ്പനി സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതാണെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. വിളംബരം കെട്ടുനിന്ന ജനങ്ങൾ വിളംബരക്കാരുടെ മുഖത്ത് കാറി തുപ്പി,
വെള്ളപ്പരിശേട 10,000
ചെക്കത്താന്മാരെ, നീയൊക്കെ 10,000 അല്ല 1,00,000 തന്നാലും ഞങ്ങളുടെ പൊന്നമ്പ്രാനെ കാട്ടിത്തരില്ലടാ,
പട്ടികളെ കാട്ടിത്തരില്ലടാ.
പഴശ്ശി തമ്പുരാൻ,
ഞങ്ങളുടെ തമ്പുരാൻ.
പഴശ്ശി തമ്പുരാൻ,
ഞങ്ങളുടെ തമ്പുരാൻ.
പഴശ്ശി തമ്പുരാൻ,
ഞങ്ങളുടെ തമ്പുരാൻ.
സുഹൃത്തുക്കളെ, ഈ സംഭവം നടന്ന ദിവസം സന്ധ്യാനേരത്ത് പുരളിമലയിലെ പഴശ്ശിത്താവളത്തിൽ ഒരു കൂടാരത്തിന്റെ മുറ്റത്ത് ചാണകം മെഴുകിയ തറയിൽ പൂക്കൾ വിതറി അതിൽ നിലവിളക്കും കൊളുത്തിവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു ലക്ഷ്മീ ദേവതയെ പോലൊരു സ്ത്രീരത്നം. പ്രാർത്ഥന കഴിഞ്ഞു അവരകത്തു കടന്നു. ഭർത്താവിന്റെ അടുത്ത് ചെന്ന് വളരെ ഭവ്യതയോടെ ചോദിക്കുന്നു,
അവിടത്തേക്ക് എങ്ങനെ കഴിയുന്നു ഇത്രമാത്രം ശാന്തനായിരിക്കാൻ?
എന്താണ് നമ്മുടെ കെട്ടിലമ്മ ഉദ്ദേശിച്ചത്?
പ്രബലന്മാരായ ശത്രുക്കൾ എവിടെയും അങ്ങയെ തേടി നടക്കുന്നു. അങ്ങിതാ വളരെ ശാന്തനായി കഥകളിയും കണ്ട് രസിച്ച് കവിതയും കുറിച്ചിരിക്കുന്നു.
കുഞ്ഞാനി, കൊട്ടിയൂർ പെരുമാളും പോർക്കലി ഭഗവതിയും തുണയുള്ള കാലത്തോളം നമ്മെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല.
പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, അടിയന്റെ മനസ്സിൽ ഈയിടെയായിട്ട് വല്ലാത്ത ഒരു ഭയം.
എന്ത്? എന്റെ കെട്ടിലമ്മയ്ക്ക് ഭയമോ? ഈ കൊടുങ്കാട്ടിൽ വന്യമൃഗങ്ങൾക്ക് നടുവിൽ പല മഹായുദ്ധങ്ങൾക്കും നമ്മോടൊപ്പം സാക്ഷ്യം വഹിച്ച പഴശ്ശിയുടെ കെട്ടിലമ്മയ്ക്ക് ഭയമോ? കുഞ്ഞാനി, നിന്റെ പേര് നാളത്തെ കേരള ചരിത്രത്തിൽ മായാത്ത ഒരേടായിരിക്കും.
അയ്യോ, എന്റെ പേരോ? എന്തിന്?
ഈ നാട് കീഴടക്കാൻ വന്ന കേണൽ വെല്ലസ്ലിക്കോ അയാളുടെ നാട്ടുകാർക്കോ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാര്യമല്ലേ നീ ചെയ്യുന്നത്?
എന്ത്? അടിയനൊന്നും മനസ്സിലാകുന്നില്ല.
ഒരു സ്ത്രീ തന്റെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊട്ടാരം വിട്ട് മലയും കാടും കയറി പുൽക്കൂട്ടിൽ ഒളിച്ചു പാർക്കുക, നാം അടക്കമുള്ള പോരാളികൾക്ക് ആത്മവിശ്വാസവും ആവേശവും നൽകിക്കൊണ്ടിരിക്കുക.
അയ്യോ, അടിയൻ അതൊന്നും വിചാരിച്ചിട്ടില്ല. അങ്ങയുടെ സാമീപ്യം എവിടെയുണ്ടോ അതാണ് അടിയന്റെ നാടും വീടും കൊട്ടാരവും. ഞാൻ അടക്കമുള്ള ഭാരത സ്ത്രീകൾ അവരുടെ സുഖവും ദുഃഖവും സന്തോഷവും കാണുന്നത് പ്രത്യക്ഷ ദൈവതമായ ഭർത്താവിന്റെ സാമീപ്യത്തിലാണ്.
കുഞ്ഞാനി, നീയും മാതൃകാ സ്ത്രീരത്നം തന്നെ. നിന്നെ അർഹിക്കുന്ന സ്ഥാനത്തിരുത്താൻ നമുക്ക് കഴിയുന്നില്ലല്ലോ കുഞ്ഞാനി.
അരുത് അരുത് തമ്പുരാനെ, അങ്ങ് വിഷമിക്കരുത്, എന്നെ ഓർത്ത് അങ്ങ് വിഷമിക്കരുത്. അങ്ങ് എവിടെയുണ്ടോ അവിടമാണ് എന്റെ സ്വർഗം. അല്ല, അത് ആരോ ഇങ്ങോട്ട് വരുന്നല്ലോ.
ആരാണത്?
ചന്തുവാണ് തമ്പുരാനെ, തലക്കൽ ചന്തു.
കുറിച്ച തലവൻ തലക്കൽ ചന്തു കടന്നു വന്നു. എന്താ ചന്തു, മുഖം വല്ലാതിരിക്കുന്നു? എന്ത് ചന്തു, കരയുന്നോ? ചന്തു പറയൂ, എന്തു പറ്റി?
അത് പറയാൻ അടിയന് കരുത്തില്ല തമ്പുരാനെ, കരുത്തില്ല. അങ്ങയുടെ ഏറ്റവും വിശ്വസ്തൻ പഴയ വീടൻ നമ്മളെ ചതിച്ചു തമ്പുരാനെ, ചതിച്ചു. കമ്പനി പക്ഷത്തെ കയ്യിൽ കൂറുമാറി. അങ്ങയുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്. അവനിനി ജീവിച്ചിരിക്കാൻ പാടില്ല. അവനെ കൊല്ലണം. അങ്ങനെ അനുവാദം തരണം. അവനെ കൊല്ലണം.
അക്ഷോഭ്യനായി അത് കേട്ടുകൊണ്ട് നിൽക്കുന്നു തമ്പുരാൻ. ചന്തു, അവൻ കൂറുമാറിയത് 2 ദിവസം മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞു. പക്ഷേ ഞാൻ എങ്ങനെ അവനെ കൊല്ലിക്കും ചന്തു?
ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയല്ലേ അവൻ, കൂടെ പിറപ്പിനെ പോലെ കരുതിയതല്ലേ?
എല്ലുന്തിയ ശരീരവും കുഴിഞ്ഞ കണ്ണും വിറയ്ക്കുന്ന കൈകാലുകളുമായി കോവിലകത്തിന്റെ മുറ്റത്ത് വന്ന് ഒരു കുവിൾ കഞ്ഞിവെള്ളത്തിന് വേണ്ടി നിലവിളിച്ചു നിന്ന ആ കൊച്ചുബാലനെ ഇന്നും ഞാൻ ഓർക്കുന്നു. ആരോരുമില്ലാത്ത അവനെ അടവും പയറ്റും പഠിപ്പിച്ച് എന്തിനും പോരുന്ന പോരാളിയാക്കി എപ്പോഴും കൂടെ കൊണ്ടു നടന്നതല്ലേ? ഇത്ര നീചമായ ഒരു ചതി ചെയ്യാൻ അവൻ എങ്ങനെ കഴിഞ്ഞു ചന്തു?
കമ്പനിയുടെ കാര്യസ്ഥനാക്കാമെന്ന് വെല്ലത്തിന് വാക്കുകൊടുത്തു പോലും ഇപ്പൊ തലശ്ശേരിക്കോട്ടയിൽ ആ താമസമെന്ന് കേൾക്കുന്നു.
ചന്തു, ചന്തു പോയി നമ്മുടെ സുരക്ഷയ്ക്ക് ആവശ്യമായതൊക്കെ ചെയ്തുകൊള്ളുക. ഇന്നേക്ക് 4ാം ദിവസം നമ്മുടെ പടത്തലവന്മാരെല്ലാം ഇവിടെ വന്നു ചേരാൻ ഏർപ്പാട് ചെയ്യണം. ഇന്ന് അർദ്ധരാത്രി കഴിയുമ്പോ ചന്തു വരണം. നമുക്ക് അത്യാവശ്യമായി ഒരു വഴി പോകാനുണ്ട്.
ചന്തു പോയി തമ്പുരാൻ കൽപ്പിച്ചതുപോലെ എല്ലാ ഏർപ്പാടും ചെയ്തിട്ട് അർദ്ധരാത്രി കഴിഞ്ഞപ്പോ ചന്തു മടങ്ങി വന്നു. തമ്പുരാനും ചന്തുവും വേഷപ്രച്ഛന്നരായി 2 കുതിരപ്പുറത്ത് കയറി ദാ ഇരുട്ടിൽ മറഞ്ഞു.
സുഹൃത്തുക്കളെ, ഈ സമയത്ത് കേണൽ വെല്ലസ്ലിയുടെ കൊട്ടാരത്തിൽ ഒരാലോചനാ യോഗം നടക്കുന്നു. വെല്ലസ്ലി പഴയ വീടിനോട് ചോദിക്കുന്നു,
മിസ്റ്റർ നായർ, ഈ തമ്പുരാന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം നിങ്ങൾ പറഞ്ഞ പുരളിമല തന്നെയാണോ?
അതെ, പുരളിമല തന്നെ.
അവിടേക്കുള്ള വഴി താങ്കൾക്ക് നിശ്ചയമുണ്ടല്ലോ?
ഉണ്ട് കേണൽ, എത്ര തവണ ഞാൻ സഞ്ചരിച്ച സ്ഥലമാണത്.
മിസ്റ്റർ നായർ, ഈ തമ്പുരാന്റെ കാവലിന് സെക്യൂരിറ്റി എത്ര ആളുകൾ ഉണ്ടാവും?
ആരും ഉണ്ടാവില്ല.
ആരും ഉണ്ടാവില്ലേ? എന്തുകൊണ്ട്?
ഒന്നാമത് കൊടും കാടല്ലേ, തന്നെയുമല്ല അങ്ങോട്ട് ചെല്ലണമെങ്കിൽ ഒരു രഹസ്യ വഴി മാത്രമേ ഉള്ളൂ. അവിടെ തലക്കൽ ചന്തുവിന്റെ ആൾക്കാർ കാവലുണ്ട്. പുരളിമലയിലെ താവളത്തിൽ തമ്പുരാനും കെട്ടിലമ്മയും 8ാമത്തെ പരിചാരകരും മാത്രമേ ഉണ്ടാവൂ.
മിസ്റ്റർ നായർ, പടത്തലവന്മാർ ആരും വരാറില്ലേ?
വല്ല കൂടിയാലോചനകളും ഉണ്ടെങ്കിൽ വരും അത്രമാത്രം. വെല്ലസ്ലി ആലോചനയിൽ മുഴുകി. ആരുമറിയാതെ ഒരു രാത്രി പെട്ടെന്നൊരാക്രമണത്തിൽ പഴശ്ശിയെ കീഴടക്കുക, പഴശ്ശിയെ ജീവനോടെ പിടിച്ചുകൊടുത്താൽ കമ്പനിക്ക് തന്റെ പേരിൽ മതിപ്പുണ്ടാകും, താൻ പ്രശസ്തനാകും, തനിക്ക് അധികാര കയറ്റമുണ്ടാകും. നാളെ തന്നെ ഒരു നല്ല സൈന്യത്തെ കണവത്തേക്ക് അയക്കണം. 3 ദിവസം കഴിഞ്ഞൊരർദ്ധരാത്രിയിൽ പഴയ വീടിനെയും കൂട്ടി പുരളിമലയിൽ ചെന്ന് അപ്രതീക്ഷിതമായി പഴശ്ശിയെ പിടികൂടണം. മോഹന സങ്കല്പങ്ങളും നെയ്തുകൊണ്ട് വെല്ലസ്ലി ഉറങ്ങാൻ പോയി. ദിവസങ്ങൾ വീണ്ടും 2-3 കഴിഞ്ഞു. 4ാം ദിവസം സന്ധ്യാനേരത്ത് പുരളിമലയിലെ താവളത്തിൽ പഴശ്ശി തമ്പുരാന്റെ ചുറ്റും കൂടിയിരിക്കുന്നു പടനായകന്മാരെല്ലാം. അവരെ നോക്കി ദൃഢമായ സ്വരത്തിൽ തമ്പുരാൻ പറഞ്ഞു,
പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുന്നു. ജനങ്ങളെല്ലാം നമ്മുടെ ഭാഗത്താണ്. വെള്ളക്കാരുടെ ആധിപത്യം ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. കോട്ടയം രാജ്യത്തിപ്പോൾ കമ്പനി സൈന്യമുള്ളത് കണ്ണവത്തു മാത്രമാണ്. തലശ്ശേരിയിൽ നിന്നും ഒരു പട ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് അറിവ് കിട്ടി. ആ സൈന്യം ഇവിടെ എത്താൻ പാടില്ല. നമ്മുടെ സൈന്യങ്ങളെയെല്ലാം യഥാസ്ഥാനങ്ങളിൽ നിർത്തിയിട്ടുണ്ട്. എം എൻ നായരും കുങ്കനും ചാലടിത്തങ്ങളും അവരെ നയിക്കുക. ഞാനും തലക്കൽ ചന്തവും കണ്ണവത്തേക്ക് പോകുന്നു. ഈ രാത്രിയിൽ തന്നെ നമ്മൾ സൈനിക നടപടി ആരംഭിക്കുകയാണ്. എല്ലാവരും പോയിക്കൊള്ളൂ. പോർക്കലി ഭഗവതി നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പോയിക്കഴിഞ്ഞപ്പോ തമ്പുരാൻ തന്റെ കുടിലിൽ കടന്നു ഒരോലക്കെട്ടെടുത്ത് കെട്ടിലമ്മ ഏൽപ്പിച്ചു. കുഞ്ഞാനി, കഴിഞ്ഞ ദിവസം ഞാൻ എഴുതിയ ഒരു കവിതയാണ്. കവിത അത്ര നന്നല്ലെങ്കിലും കുഞ്ഞാനി പാടി കേൾക്കുമ്പോ മനസ്സിനൊരു സുഖമാണ്. ഒന്ന് പാടൂ. കുഞ്ഞാനി അത് വായിക്കുന്നു.
പൂഞ്ചോല തോറും നടന്ന് നല്ല പൂമണം മെല്ലെ നുകർന്ന് ചാഞ്ചാടി മോദം കലർന്ന് നല്ല ചാരുപവനൻ വരുന്നു പഞ്ചമകൂശിത സുകോകിലേ പരമിക ദേവി സുമംഗലേ ചിഞ്ചനരേന്ദു മനാകുലേ വരിക ശിലാതലേ നിഞ്ചലോചന നിർജിത മധുരിമ സഞ്ജിത ഭയചല തഞ്ജിത കമലേ പൂഞ്ചോല തോറും നടന്ന്.
അല്ല, നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു.
കുഞ്ഞാനി നമ്മെ പരിഹസിക്കുകയാണോ? എനിക്കുണ്ടോ കുഞ്ഞാനി കവിതാവാസന?
കൊള്ളാം, അവിടത്തേക്ക് കവിതാവാസന ഇല്ലെന്ന് അവിടെ നിന്നല്ലാതെ മറ്റാരും പറയില്ല. അവിടുത്തെ വിരോധികൾ കൂടി അക്കാര്യം സമ്മതിക്കും. ആട്ടെ, പടയ്ക്ക് പുറപ്പെടുന്നില്ലേ?
പോർക്കലി ഭഗവതിയെ ഒന്നുകൂടി പ്രാർത്ഥിച്ചിട്ട് അർദ്ധരാത്രിയിൽ നാം പുറപ്പെടും. സുഹൃത്തുക്കളെ ഒന്നുമറിയാതെ കോട്ടയം നിവാസികളൊക്കെ സുഖസുഷുപ്തിയിൽ മുഴുകിക്കിടന്ന ആ രാത്രിയിൽ അത് സംഭവിച്ചു.
വീശിയടിച്ച കൊടുങ്കാറ്റായി വരുന്നു കേരള സിംഹം, വീശിയടിച്ച കൊടുങ്കാറ്റായി വരുന്നു കേരള സിംഹം. വിദേശ വെള്ള പടകൾക്കെതിരെ വിനാശഘട്ടം വീശി, വിദേശ വെള്ള പടകൾക്കെതിരെ വിനാശഘട്ടം വീശി. വീശിയടിച്ച കൊടുങ്കാറ്റായി വരുന്നു കേരള സിംഹം.
തമ്പുരാൻ സൈന്യത്തിലെ ഒരാൾ പോലും നഷ്ടപ്പെടാതെ കണ്ണവത്തെ കമ്പനി പട്ടാള ക്യാമ്പ് തകർത്ത് തരിപ്പണമാക്കി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ആഹ്ലാദഭരിതരായ ജനങ്ങൾ അവിടെ കോടിക്കൂടുന്നു. അവർ വന്ന് നോക്കിയപ്പോ ഉയർത്തിക്കെട്ടിയ ഒരു മണ്ഡപത്തിൽ കരിമ്പടവും വെള്ളയും വിരിച്ച് അതിൽ സുസ്മേരവതനായിരിക്കുന്നു, വിജയശ്രീരാളിതനായിരിക്കുന്നു തമ്പുരാൻ. ഒരു മഹായുദ്ധം നടന്നതിന്റെ ക്ഷീണം ഒന്നും ആ മുഖത്തില്ല.
വൈരിയപ്പായിക്കുവാൻ വജ്രവും ഭേദിക്കാത്ത പൗരുഷം പടച്ചട്ടയാക്കിയാലുണ്ടോ തോൽവി? ധീരനും നയജ്ഞനും നീതിനിഷ്ഠനും ധർമ്മോദാരനുമാകും രാജമൗലിയെ പ്രശംസിക്കാൻ നാട്ടുകാരോടിക്കൂടി, രാജമൗലിയെ പ്രശംസിക്കാൻ നാട്ടുകാരോടിക്കൂടി.
ആനന്ദാശ്രുക്കളുമായി ആയിരക്കണക്കിന് ആളുകൾ തമ്പുരാനെ കൺകുളിർക്കെ കണ്ടു തൊഴുതു നിൽക്കുമ്പോൾ അകലെ ഒരു ആരവം കേൾക്കാം. അതിന്റെ മുമ്പിൽ യമ്മൻ നായരും കുങ്കനും ചാലടിത്തങ്ങളും തലശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട കമ്പനി പടയെ തോൽപ്പിച്ചിട്ട് വരികയാണ്. അവർ വന്ന് തമ്പുരാന്റെ മുമ്പിൽ നമിച്ചു നിൽക്കുന്നു. തമ്പുരാനെ, തമ്പുരാനെ, നമ്മൾ വിജയിച്ചു, നമ്മൾ വിജയിച്ചു, കമ്പനി കോട്ടകളെല്ലാം നമ്മൾ തകർത്തു. ആ രാജ്യത്തിനോക്കി പഴയ മീടൻ അവരെയും പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അവരെയും കൊണ്ടുവന്നിട്ടുണ്ട്.
ആ ചതികനെ കണ്ടപ്പോ തന്നെ ജനക്കൂട്ടം വിളിച്ചു പറയുന്നു,
അവളെ കൊല്ലണം, അവളെ കൊല്ലണം, ആ രാജ്യത്തിനെ കരുത്തു വെട്ടണം, കൊല്ലണം അവനെ.
പലരും വാളുമായിട്ട് എടുത്തങ്ങ് ചാടി.
പാടില്ല, അവനെ വധിക്കാൻ നാം ഉദ്ദേശിക്കുന്നില്ല.
എല്ലാവരും ശാന്തരായി.
പഴശ്ശിയുടെ പടവാൾ ഈ നീചന്റെ രക്തത്താൽ പങ്കിലമാവാൻ പാടില്ല. ഇവനുള്ള ശിക്ഷ ദൈവത്തിന്റെ കയ്യിൽ മാത്രമാണ്.
ഇവനെ നമുക്കിനി കാണണ്ട, വേഗം അതിർത്തി കടത്തി വിട്ടേക്കൂ. സുഹൃത്തുക്കളെ, പഴശ്ശിക്കെതിരെ പടയ്ക്ക് പുറപ്പെട്ട് പരാജയത്തിന്റെ കയ്പുനീര് കുടിച്ച കമ്പനി പട പതറിപ്പോയി.
അധികം താമസിച്ചില്ല, മറ്റൊരു കടുത്ത ആഘാതം കൂടി കമ്പനി കേൾക്കേണ്ടി വന്നു. പനമരം എന്ന സ്ഥലത്തുള്ള കമ്പനി കോട്ടയും പഴശ്ശി സൈന്യം പിടിച്ചെടുത്തു.
മുന്നേറ്റം, മുന്നേറ്റം, മോചനരണ മുന്നേറ്റം, 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 മോചനരണ മുന്നേറ്റം. നമ്മുടെ നാടും വീടും കാക്കാൻ പെൺമണിമാരുടെ മാനം കാക്കാൻ, നമ്മുടെ നാടും വീടും കാക്കാൻ പെൺമണിമാരുടെ മാനം കാക്കാൻ. നമ്മുടെ കൊച്ചു കിടാങ്ങളെ വെള്ള പരീക്ഷകളടിമകളാക്കാതെ നാട്ടാർ തങ്ങളിൽ ഐക്യം കൊണ്ടൊരു കോട്ട ചമച്ചത് നിന്നവരാണ് ദേശപ്രേമികളാകും നമ്മുടെ ദേശപ്പടയുടെ നായകനായി കേരള സിംഹം പഴശ്ശി നയിക്കും. മോചനരണ മുന്നേറ്റം, മോചനരണ മുന്നേറ്റം, മോചനരണ മുന്നേറ്റം.
വയനാട്ടിലെ പുൽപ്പള്ളിയിൽ സീതാദേവി ക്ഷേത്രത്തിന്റെ കളത്തട്ടിൽ ഒരു വൈകുന്നേരത്ത് പഴശ്ശി തമ്പുരാൻ ഇരിക്കുന്നു. അദ്ദേഹത്തിന് ചുറ്റും ധാരാളം ആളുകൾ. തലക്കൽ ചന്തുവിന്റെയും കുങ്കന്റെയും നേതൃത്വത്തിൽ കുറുമരും കുറിച്യരും പണിയരുമടങ്ങിയ ഒരു വലിയ ജനക്കൂട്ടം. പെട്ടെന്നൊരു ദൂതൻ ഓടിപ്പാഞ്ഞു വരുന്നു.
തമ്പുരാനെ, തമ്പുരാനെ, അങ്ങയുടെ വിശ്വസ്തനായ കണ്ണമത്ത് നമ്പ്യാരെ കമ്പനി സൈന്യം പിടികൂടി. നമ്പ്യാരെയും 24 വയസ്സുള്ള മകനെയും ശിരഛേദം ചെയ്തിട്ട് കബന്ധം കമ്പനി ബംഗ്ലാവിന്റെ മുമ്പിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു.
ദേശസ്നേഹിയായ കണ്ണവത്ത് നമ്പ്യാർ, ജന്മനാടിനു വേണ്ടി പഴശ്ശിയോടൊപ്പം പടവെട്ടിയ ആത്മാഭിമാനിയായ കണ്ണവത്ത് നമ്പ്യാർ,
അങ്ങനെ എത്രയെത്ര ധീരദേശാഭിമാനികളെ ഈ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി.
മാതൃഭൂമിക്കു സ്വാതന്ത്ര്യമേകുവാൻ കൈവെടിഞ്ഞങ്ങനെ എത്രയോ മക്കളെ, ത്യാഗമോഹനമാമാ ചരിത്രത്തിൽ ശോകമൂകമാം ഏടുണ്ടനവതി, ശോകമൂകമാമേടുണ്ടനവതി.
പഴശ്ശിയുടെ ശക്തരായ സഹായികളെ ഓരോരുത്തരെയായി കൊന്നൊടുക്കിക്കൊണ്ട് തമ്പുരാന്റെ ചിറകിലെ തൂവലുകൾ ഓരോന്നായി കമ്പനി അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് തെക്കേ മലബാറിലെ ഒരു ചുരത്തിൽ പഴശ്ശി താമസമുണ്ടെന്നറിഞ്ഞ് കമ്പനി സൈന്യം ഒരു രാത്രി മുഴുവൻ കാട്ടിലൂടെ നടന്ന് നേരം പ്രഭാതമായപ്പോൾ പഴശ്ശി താമസിച്ചിരുന്ന ഓലപ്പുരയ്ക്ക് കഷ്ടിച്ച് 100 വാര അകലെ വരെയെത്തി. പക്ഷേ ഒരു മരത്തിന്റെ മുകളിൽ കാവൽ നിന്ന ഒരു കുറുമ പടയാളി ഓലപ്പുര ലക്ഷ്യമാക്കി ഒരമ്പ് തൊടുത്തുവിട്ടു. അപകട മുന്നറിയിപ്പ് മനസ്സിലാക്കിയ പഴശ്ശിയും കൂട്ടരും തലനാരിയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു. പക്ഷെ അവിടെയും കമ്പനിപ്പടയ്ക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. തമ്പുരാനെ രക്ഷിക്കാനും കമ്പനിപ്പടയെ തന്ത്രപൂർവ്വം നേരിടാനും ഒളിപ്പോരിൽ സമർത്ഥനായ തലക്കൽ ചന്തു ചില തന്ത്രങ്ങൾ ഒരുക്കി കാത്തിരുന്നു.
ഒളിപ്പോരിൽ വിരുദനം ചന്തു പഴശ്ശിക്കു പ്രിയനാം തലക്കൽ ചന്തു, ഒളിപ്പോരിൽ വിരുദനം ചന്തു പഴശ്ശിക്കു പ്രിയനാം തലക്കൽ ചന്തു, ചെറിയ മരങ്ങളിൽ വള്ളികൾ പിണച്ചതിൽ ഒളിയമ്പു ചമച്ചവൻ ചന്തു, ചെറിയ മരങ്ങളിൽ വള്ളികൾ പിണച്ചതിൽ ഒളിയമ്പു ചമച്ചവൻ ചന്തു.
കാട്ടുവള്ളികൾക്കിടയിൽ വില്ല് ചമച്ച് അതിൽ കെണിയമ്പു തൊടുത്തു വെച്ച് ചന്തുവിന്റെ കുറിച്ചപ്പട കാട്ടിൽ പതുങ്ങി നിന്നു. പഴശ്ശിയെ പിടിക്കാൻ ആഹ്ലാദത്തോടെ കമ്പനിപ്പട കാടും പടലും വിളക്കി ഇരമ്പി പാഞ്ഞു വന്നതും വിജനമായ കാട്ടിൽ നിന്ന് കൂരമ്പുകൾ ചീറി പാഞ്ഞു വരുന്നു. അടുത്തങ്ങ് ആരെയും കാണാനില്ല. കമ്പനിപ്പട പകച്ചുപോയി.
എവിടുന്നറിയാതെ ഒളിയമ്പു തറച്ചപ്പോ പരദേശി പട ചിന്നി ചിതറിപ്പാഞ്ഞു, എവിടുന്നറിയാതെ ഒളിയമ്പു തറച്ചപ്പോ പരദേശി പട ചിന്നി ചിതറിപ്പാഞ്ഞു, പായുന്ന പരദേശി പയലിനെ പതുങ്ങി നിന്നാവുന്ന പോലെ പായുന്ന പരദേശി പയലിനെ പതുങ്ങിന് ആവുന്ന പോലെ അവരുപദ്രവിച്ചു, ആവുന്ന പോലെ അവരുപദ്രവിച്ചു, ആവുന്ന പോലെ അവരുപദ്രവിച്ചു.
അങ്ങനെ കുറിച്ചപ്പടയുടെ നേതാവ് തലക്കൽ ചന്തുവിന്റെ ഒളിപ്പോരിന് മുമ്പിൽ കമ്പനി സൈന്യം തോറ്റുമടങ്ങി. തലക്കൽ ചന്തുവിനെ പിടികൂടി വകവരുത്താനുള്ള തന്ത്രങ്ങൾ ആലോചിച്ച് കമ്പനി മേധാവി ബേബർ കാത്തിരുന്നു. അധികം താമസിയാതെ അയാൾക്ക് അവസരം കിട്ടി. തലക്കൽ ചന്തുവിന്റെ ഭാര്യ സഹോദരന്മാരിൽ രണ്ടുപേരെ ബേബർ പണം കൊടുത്തു വശത്താക്കി. ഒരു ദിവസം ചന്തു തന്റെ ഭാര്യാഗ്രഹത്തിൽ സുഖമായി ഉറങ്ങിക്കിടക്കുന്നു. അമ്പും വില്ലും വാളും അടുത്തു തന്നെ വെച്ചിട്ടുണ്ട്. ഉറക്കത്തിലും കഠാര പിടിച്ച കൈ മാറിൽ അമർത്തി വെച്ചിരിക്കുന്നു. പെട്ടെന്ന് ചന്തു ഞെട്ടിയെഴുന്നേറ്റു. അടുത്തവിടെയോ ഒരു വെടിയൊച്ച കേട്ടു. വീണ്ടും 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 ചന്തു പുറത്തേക്ക് ചാടിയിറങ്ങി. ദാ നീട്ടിപ്പിടിച്ച തോക്കുമായി മുറ്റം നിറയെ കമ്പനിപ്പട. രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. അവര് ചന്തുവിനെ പിടികൂടി കഴിഞ്ഞു. തോക്കിന്റെ ബാത്തിക്ക് അവർ ചന്തുവിനെ അടിക്കുന്നു.
നിന്റെ രഹസ്യത്താവളം എവിടെയാടാ? നിന്റെ ഒക്കെ പഴശ്ശി തമ്പുരാൻ എവിടെ പോയടാ? ഇപ്പൊ നിന്റെ ഒളിപ്പോരും.
കമ്പനിപ്പട എത്ര നിഷ്ഠൂരമായി മർദ്ദിച്ചിട്ടും തൂക്കിലേറ്റിക്കൊല്ലാൻ തീരുമാനിച്ചിട്ടും പഴശ്ശി തമ്പുരാന്റെ രഹസ്യങ്ങൾ ഒന്നും ചന്തു പറഞ്ഞില്ല.
കഴുമരത്തിന്റെ കൊടും നിഴലിലും അവൻ തെല്ലും കിഴിഞ്ഞതില്ലവരുടെ ദയവിനായി, പരദേശിപ്പടയുടെ ദണ്ഡനമറിഞ്ഞിട്ടും പതറിയില്ലവനൊന്നും പറഞ്ഞുമില്ല.
നീ ഒരക്ഷരം പറയില്ലല്ലേടാ പറയടാ.
എടാ ബ്രിട്ടീഷ് നായ്ക്കളെ, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ നാട്ടുകാർ നിന്നെയൊക്കെ ഈ മണ്ണിൽ നിന്ന് നാട്ടി ഓടിക്കും.
നീയൊക്കെ എന്നെ കഴുകിലേറ്റിക്കൊന്നാലും എന്റെ നാടിനു വേണ്ടി പൊരുതുന്ന എന്റെ പൊന്നു തമ്പുരാനെ കുറിച്ച് പഴശ്ശി തമ്പുരാനെ കുറിച്ച് ഒരാക്ഷരം ഞാൻ പറയില്ലടാ പാട്ടികളെ. നിർത്തണം അതിന്റെ പ്രസംഗം. ഒരു കമ്പനി മേധാവി വന്ന് ചന്തുവിന്റെ നെഞ്ചിൽ ബയണറ്റ് കുത്തിയിറക്കി. മറ്റൊരുത്തനാ മാറൽ ലക്ഷ്യമാക്കി വെടിയുതിർത്തു. കഴുത്തിൽ കയറുകെട്ടി ചന്തുവിന്റെ ശവശരീരം നിരത്തുവക്കിലെ കഴുമരത്തിൽ കെട്ടിത്തൂക്കി.
വെടിയുണ്ടകളേറ്റ മുറിവിൽ കൂടി ചോര വെളിയിൽ ചീറ്റിച്ചാടും മറിടങ്ങളുമായി, വെടിയുണ്ടകളേറ്റ മുറിവിൽ കൂടി ചോര വെളിയിൽ ചീറ്റിച്ചാടും മറിടങ്ങളുമായി, നാടിന്റെ മഹത്തായ മോചനത്തിനായി നിത്യം
നാടികൾ തുടിച്ചവൻ തൂങ്ങി നിന്നാടിയിടുന്നു. നാടികൾ തുടിച്ചവൻ തൂങ്ങി നിന്നാടിയിടുന്നു.
തലയ്ക്കൽ ചന്തുവിന്റെ മരണം തമ്പുരാന് താങ്ങാവുന്നതിനപ്പുറത്തായിരുന്നു. തന്നെ ഈശ്വരനെ പോലെ കരുതിയ ആ വിശ്വസ്ത സേനാനിയുടെ വേർപാട് തമ്പുരാനെ ആകെ തളർത്തി. തന്റെ സർവ്വ കരുത്തും ചോർന്നു പോയതുപോലെ തമ്പുരാന് തോന്നി.
മൈസൂർ അതിർത്തിയിലുള്ള കങ്കാറപ്പുഴയുടെ തീരത്ത് തന്റെ പുതിയ ഒളിസങ്കേതത്തിന് മുമ്പിലുള്ള പനിനീർ പൂന്തോട്ടത്തിൽ ഒരു പ്രഭാതത്തിൽ ഏകനായിരിക്കുന്നു തമ്പുരാൻ. കേട്ടില്ലമ്മ മെല്ലെ അടുത്തിരുന്നു.
തമ്പുരാനെ, അവിടെ നേരെ ദുഃഖിതനായി കാണപ്പെടുന്നു. മുമ്പൊരിക്കലും ഞാൻ അങ്ങേ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ.
കുഞ്ഞാനി, എത്രയെത്ര വിശ്വസ്തരായ സ്നേഹിതരെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്.
പഴയമ്മീടനും കൈതേരി അമ്പുവും ചതിച്ചതിൽ എനിക്ക് ദുഃഖമില്ല. പക്ഷേ അവസാന നിമിഷം വരെ എനിക്ക് വേണ്ടി വിശ്വസ്തയോടെ പോരാടി മരിച്ച കണ്ണമത്ത് നമ്പ്യാരും ചാലടി തങ്ങളും തലയ്ക്കൽ ചന്തുവും
അങ്ങനെ എത്രയെത്ര രണധീരന്മാർ
ഈ പരദേശിക്കെതിരെ ഒരവസാന യുദ്ധത്തിന് അവരാരും എന്നോടൊപ്പം ഇല്ലല്ലോ കുഞ്ഞാനി.
അരുത് അരുത്, അവിടുന്ന് അങ്ങനെ അധീരനാവരുത്, അവിടുന്ന് ഇങ്ങനെ അധീരനാവരുത്.
ഇല്ല കുഞ്ഞാനി, നമുക്ക് അധീരതയില്ല. പക്ഷേ ഇവിടെ ഈ പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോഴും ഒരവസാന യുദ്ധം ഞാൻ മനസ്സിൽ പ്രതീക്ഷിക്കുന്നു.
പനിമലർത്തോപ്പിലല്ല മാമിന്ന് പടനിലമാണെന്റെ മുന്നിൽ, പനിമലർത്തോപ്പിലല്ല മാമിന്ന് പടനിലമാണെന്റെ മുന്നിൽ, വെടി പൊട്ടുന്നൊച്ചയും പോരാട്ടഹാസവും മരണം മണക്കുന്ന കാറ്റും, വെടി പൊട്ടുന്നൊച്ചയും പോരാട്ടഹാസവും മരണം മണക്കുന്ന കാറ്റും, പനിമലർത്തോപ്പിലല്ല മാമിന്ന് പടനിലമാണ്.
പഴശുത്തമ്പുരാൻ തന്റെ കയ്യിൽ കിടന്ന രണ്ട് വൈരമോതിരങ്ങളിൽ ഒന്ന് ഊരിയെടുത്ത് കെട്ടിലമ്മയ്ക്ക് കൊടുത്തു. കുഞ്ഞാനി, ഞാൻ എവിടെ പോയാലും നീ എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നു.
എന്റെ നിഴലായി, എന്റെ ശക്തിയായി, എന്റെ ധൈര്യമായി. ഒരുപക്ഷേ ഈ അവസാന യുദ്ധത്തിൽ നിന്നെ കൂടാതെ ഞാൻ കടന്നുപോയാൽ എന്റെ അടുത്തേക്ക് വേഗം വന്നെത്താൻ ഈ മോതിരം നിനക്ക് സഹായകമാകും. ഇതാ ഇതിരിക്കട്ടെ.
നിറ കണ്ണുമായി നിൽക്കുന്ന കെട്ടിലമ്മയെ ഒന്നുകൂടി നോക്കാൻ ധൈര്യമില്ലാതെ പഴശുത്തമ്പുരാൻ മുന്നോട്ട് നടന്നു. കങ്കാറപ്പുഴയുടെ കൈവഴിയായ മാവിലത്തോടിന്റെ കരയിൽ ഒരു പാറപ്പുറത്ത് ചെന്നിരിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോ പടത്തലവന്മാരും പടയാളികളുമായി കുറച്ചുപേർ തമ്പുരാന് ചുറ്റും കൂടി. എല്ലാവരും എന്തൊക്കെയോ കാര്യാലോചനയിൽ മുഴുകിയിരിക്കുന്നു. പെട്ടെന്ന് അടുത്തവിടെയോ ഒരു വെടിശബ്ദം. കമ്പനി മേധാവി ബേബറുടെ നേതൃത്വത്തിൽ പട്ടാളം തൊട്ടടുത്ത് നിൽക്കുന്നു. തമ്പുരാനും കൂട്ടരും തിരിച്ചും വെടിവെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ പോരാട്ടം. തമ്പുരാന്റെ കൂടെയുള്ള പലരും വീണ് കഴിഞ്ഞു. യുദ്ധത്തിനിടയിൽ തമ്പുരാന്റെ ഒരു കൈക്ക് വെടിയേറ്റു. രക്ഷപ്പെടാൻ ശ്രമിച്ച തമ്പുരാനെ ബ്രിട്ടീഷ് പക്ഷപാതിയായ ഒരു ഇന്ത്യക്കാരൻ ഉദ്യോഗസ്ഥൻ, കണാരമേനോൻ എന്നൊരു ഉദ്യോഗസ്ഥൻ തടയാൻ ശ്രമിച്ചു. അയാളുടെ നേർക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് തമ്പുരാൻ പറഞ്ഞു,
അരുത്, എന്റെ അടുത്തേക്ക് വരരുത്, പരദേശിക്ക് പാദസേവ ചെയ്യുന്ന നീ എന്നെ തൊട്ട് അശുദ്ധമാക്കരുത്.
തമ്പുരാൻ തന്റെ കയ്യിൽ കിടന്ന മോതിരത്തിലെ വജ്രക്കല്ലൂരിയെടുത്തു. പരദേശിയുടെ അടിമയായി മരിക്കുന്നതിൽ ഭേദം ആത്മഹത്യയാണ്.
ആരും കാണാത്ത തമ്പുരാൻ അതിലൊരു കല്ല് ഇളക്കിയെടുത്ത് മെല്ലെ വിഴുങ്ങി. തമ്പുരാൻ പക്ഷെ തപശീലിച്ചവർ അപ്പോഴും ധീരമായി പൊരുതിക്കൊണ്ടിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുമ്പിൽ അവരെല്ലാം ക്ഷണത്തിൽ നിലം പതിച്ചു.
അതാ തമ്പുരാനും വീരമൃത്യു വരിച്ചു.
തോക്കുടമകൾ യുദ്ധം ജയിച്ചു, നാൾക്കുനാളവർ തോട്ട നിറച്ചു, ജീവിതത്തിന്റെ നേർക്കുപാഞ്ഞെത്തി തീവടി തോക്കു യന്ത്രങ്ങൾ നീളെ, ആയിരക്കണക്കെല്ലായിടത്തും ആയുധപ്പുര പൊങ്ങി ക്രമേണ, ശക്തിമാന്റെ കരുത്തിന്റെ മുമ്പിൽ ശബ്ദമില്ലാതെ വാപൊത്തി നിന്നു, വാളു തോക്കിന്റെ മുമ്പിൽ കുനിഞ്ഞു, പാളികളായി മനുഷ്യൻ പുകഞ്ഞു, ജീവിതത്തിൻ പ്രിയാഭിലാഷങ്ങൾ ജീവനറ്റു കിടന്നു പിടച്ചു, ജീവിതത്തിൻ പ്രിയാഭിലാഷങ്ങൾ ജീവനറ്റു കിടന്നു പിടച്ചു.
കേരള ചരിത്രത്തിൽ ജനപങ്കാളിത്തത്തോടെ നടന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം അങ്ങനെ അടിച്ചമർത്തപ്പെട്ടു.
തന്റെ സർവസ്വവും സ്വന്തം ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ബലിപീഠത്തിൽ സമർപ്പണം ചെയ്ത് അന്ത്യനിമിഷം വരെ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ പോരാടിയ വീര കേരള സിംഹമായിരുന്നു പഴശ്ശിത്തമ്പുരാൻ. കേരളമുള്ള കാലത്തോളം മലയാളികളുടെ മരിക്കാത്ത ഓർമ്മകളിൽ പഴശ്ശിത്തമ്പുരാൻ എന്നും എന്നെന്നും ജീവിച്ചിരിക്കും.
ഇല്ല മരിക്കില്ല അങ്ങൊരു ശാശ്വത വെല്ലുവിളിയായി മുഴങ്ങുന്നു നിത്യവും ഭാരത സ്വാതന്ത്ര്യ നീലവിഹായസിൽ ഉജ്ജ്വലിക്കുന്നു നീ കേരള താരമേ. കോരം വെടിയുണ്ട ക്രൂരം ചതിയേയും ധീരം നീ രണ്ടിനും നെഞ്ചുകാട്ടി കാൽവെച്ചു മുന്നോട്ടു നീങ്ങീ സുധീരം നീ കാളുന്ന ധീരതേ കേരള സിംഹമേ. നിന്നെ കുറിച്ചുള്ളൊരഭിമാന പൂർത്തിയിൽ ഇന്നും തുടിക്കുന്നു കേരളത്തിൻ മനം. നിൻ പടവാളിൽ പുരണ്ട ചുടുചോര ചെങ്കതിർ വീശുന്നു ചക്രവാളങ്ങളിൽ. കൊള്ള ചെയ്തിടുവാൻ വീണ്ടും വിദേശികൾ പൊള്ളയാം വാഗ്ദാന തുണീരവും സഖ്യം സഹായം സമാധാന സന്ധികൾ ഒക്കെയും ചൊല്ലിയണഞ്ഞിടുന്നു. ഇല്ല വിദേശിക്കടിയറ വയ്ക്കുവാൻ ഇല്ല മനസ്സില്ല ഭാരതത്തിൻ സത്യവും ശക്തിയും സംസ്കാര ശുദ്ധിയും മുത്തുപോൽ കാത്തോരഖണ്ഡതയും മുത്തുപോൽ കാത്തോരഖണ്ഡതയും. നിന്നുടെ ഓർമ്മകൾ നെഞ്ചിൽ തെളിക്കുന്ന നെയ്ത്തിരിനാളങ്ങൾ സാക്ഷിയാക്കി ഒന്നിച്ചു നിന്നു പ്രതിജ്ഞ ചെയ്യുന്നതാ ഒന്നായി ഒരു ഇന്ത്യക്കായെന്നുമെന്നും ഒന്നായി ഒരു ഇന്ത്യക്കായെന്നുമെന്നും. ഇല്ല മരിക്കില്ല അങ്ങൊരു ശാശ്വത വെല്ലുവിളിയായി മുഴങ്ങുന്നു നിത്യവും ഭാരത സ്വാതന്ത്ര്യ നീലവിഹായസിൽ ഉജ്ജ്വലിക്കുന്നു നീ കേരള താരമേ. ഉജ്ജ്വലിക്കുന്നു നീ കേരള താരമേ.